കർത്താവിന് സ്തോത്രം. ഈ അനുഗ്രഹകരമായ സായങ്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മുഖവുരകളല്ലോ ആവശ്യം. എൻ്റെ ചെറിയ ശ്രമം ഇന്നത്തെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെല്ലാം ചെന്നെത്തുന്നത് യുഗാന്ത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ശാസ്ത്രം ആൻറ്റിക്രൈസ്റ്റിനെ അല്ല നിർമ്മിക്കുന്നത്. എന്നാൽ വചനത്തിലേക്ക് വരുമ്പോൾ ചില മർമ്മങ്ങൾ കാണാം. നമുക്ക് അല്പം പുറകോട്ടൊന്ന് പോയിട്ട് പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ യുഗത്തിൻ്റെ പ്രത്യേകത 10 പ്രത്യേകതയുണ്ട്. ഒന്ന്, ദൈവത്തിന് മനുഷ്യനോടുള്ള സോഫ്റ്റ് ഡീലിംഗ് ഈ യുഗത്തിൽ തീർന്നിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് സുപ്രസാദകാലം രക്ഷാദിവസം. രണ്ട്, ഭൂമിയുടെ പ്രത്യേക സിസ്റ്റം, ഈ സോളാർ സിസ്റ്റത്തിൽ ഇപ്പോൾ 8 ഗ്രഹങ്ങളേ ഉള്ളൂ, നേരത്തെ 9 ആയിരുന്നു നിങ്ങൾക്കറിയാം. ഇപ്പോൾ പ്ലൂട്ടോ എന്ന ഗ്രഹത്തെ മാറ്റിയിട്ടുണ്ടത് ഇപ്പോൾ പറയുന്നില്ല, തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് സോളാർ സിസ്റ്റത്തിൽ നിന്നും പ്ലൂട്ടോ മാറിയെന്ന്. ഇപ്പോൾ 8 ഗ്രഹങ്ങളുണ്ട്. ഈ 8 ഗ്രഹങ്ങളിൽ മനുഷ്യനിവാസത്തിന് യോഗ്യമായ ഒറ്റ ഗ്രഹമേ ഉള്ളൂ, അത് ഈ ഭൂഗോളമാണ്. അതിൽ അതിൻ്റെ സിസ്റ്റം മുഴുവൻ ഈ യുഗം തീരുമ്പോൾ മാറും. രണ്ടാമത്തെ കാര്യം അതാണ്. 3, വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭയുടെ അവസാനമായിരിക്കും ഈ യുഗം കഴിയുമ്പോൾ. ക്രൈസ്തവ സഭയുടെ അല്ല, വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭ, ആ സഭയുടെ ഈ ഭൂമിയിലെ ശാരീരിക സഭ, ജീവിതത്തിലുള്ള സഭയുടെ അവസാനമായിരിക്കും ഈ യുഗത്തിൽ. 4, സുവിശേഷ ഘോഷണം വ്യാപകമായി നടക്കുന്നതിൻ്റെ ടെർമിനേഷനായിരിക്കും ഈ യുഗത്തിൽ. 5, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള സൗജന്യമായ രക്ഷ, പാപക്ഷമ, അതും ഈ യുഗത്തോടെ തീരും. 6, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപകമായ പ്രവർത്തനം ഇന്ന് ഈ ഭൂമിയിലുണ്ട്, അതും ഈ യുഗം കഴിയുമ്പോൾ നിലയ്ക്കും. 7, മനുഷ്യർക്ക് മാത്രം ക്യാരക്ടർ നൽകിയിരിക്കുന്നത് വിശുദ്ധി സൂക്ഷിക്കാനാണ്. ക്യാരക്ടർ, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ക്യാരക്ടറല്ല, നേച്ചറാണ്. നമുക്ക് ക്യാരക്ടറുണ്ട്, ആ ക്യാരക്ടറിനകത്താണ് വിശുദ്ധി സൂക്ഷിക്കുന്നത്, അതും ഈ യുഗത്തോടെ മാറിയിരിക്കും. 8, ഫാമിലി ഹോർമോണി, മനുഷ്യർക്ക് മാത്രം, മാതാവ്, പിതാവ്, സഹോദരൻ, സഹോദരി, കുഞ്ഞുങ്ങൾ, ഈ ബന്ധങ്ങൾ ഈ യുഗത്തോടെ തീർന്നിരിക്കും. 9, ലോകത്തിലെ ഭരണാധികാരികളുടെ പരമാധികാരം ഈ യുഗത്തിൽ തീർന്നിരിക്കും. 10, ഈ സോളാർ സിസ്റ്റത്തിൻ്റെ മുഴുവൻ സിസ്റ്റവും മാറും. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ആകാശം, സമുദ്രം, ഉൾക്കാമ്പ്, ഇത് മുഴുവൻ മാറും. ഇങ്ങനെ 10 സംഭവങ്ങൾ നടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പേ വിശുദ്ധന്മാരാകുന്ന സഭ സ്വർഗങ്ങളിലേക്ക് ആഗീരണം ചെയ്യും. അതിൻ്റെ പേരാ റാപ്ചർ, മലയാളത്തിൽ ഉൽപ്രാവണനം. നമ്മുടെ ശരീരം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ രൂപാന്തരപ്പെടും. രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ, ഇന്നലെ നമ്മൾ വിശദീകരിച്ച പുറകോട്ട് പോകണ്ടല്ലോ, ഈ ലോകം താറുമാറായി തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആർക്കും സാധിക്കത്തില്ല. അതാണ് കർത്താവ് മുന്നറിയിപ്പ് നൽകിയത്, ആർക്കും പ്രവർത്തിച്ചുകൂടാ മേലാത്ത രാത്രി. അപ്പോഴാണ് എതിർ ക്രിസ്തു അധികാരമേറ്റെടുക്കും. അവൻ ആരാണെന്ന് പറയുവാനായിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞത്. ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാം, ഒരു സാധാരണ മനുഷ്യനായിരിക്കത്തില്ല. സാക്ഷാൽ സാത്താൻ ഫർ ഒരു പൗറാ, അത് ഈ ഭൂമിയിൽ ഇപ്പോഴുണ്ട്, സ്ഥലത്തുണ്ട്, ഈ അലലിലുണ്ട്, പുറമെ പറയാം. എന്തുകൊണ്ടാണ് വരാത്ത ആളുണ്ട്, ഒരു പൗറാ, അതൊരു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും. ആളുണ്ട്, ഒന്ന് വായിച്ചേ, 1 യോഹന്നാൻ 4:3 ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 4:3, 1 ജോൺ 4:3 ഒന്ന് വായിച്ചാൽ.
യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല.
അടുത്ത വാക്യം,
അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ.
നോക്കിക്കേ, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അടുത്ത വാക്യം,
അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അടുത്ത വാക്യം,
അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്.
ഇപ്പോൾ ഈ ലോകത്തിലുണ്ട്, ശരീരത്തിലല്ല, ഒരു പവർ. എന്തുകൊണ്ടത് വെളിപ്പെടുന്നില്ല? ഒറ്റ കാരണം, ഒരൊറ്റ റീസൺ ഉണ്ട്. ശ്രദ്ധിച്ചേ, ഇതൊരു കാടാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചാൽ, ഇമാജിൻ, ദിസ് ഈസ് എ ഫോറസ്റ്റ് തിക്ക്. ഇവിടെ ഒരു സിംഹം കിടക്കുന്നു, ഒരു സിംഹം ഇങ്ങനെ കിടക്കുക, ആ കാടിന്റെ അങ്ങേ സൈഡിൽ നിന്ന് ഒരു പുലി കയറി വരിക ഇങ്ങോട്ട്. ആ പുലി ഇങ്ങോട്ട് വരുമ്പോൾ
അകലെ നിൽക്കുമ്പോൾ അത് കാണുന്ന കാഴ്ച എന്നാണെന്നറിയാമോ? ഇവിടെ ഒരു സിംഹം കിടക്കുന്നു. പുലി എന്ത് ചെയ്യുന്നറിയാവോ? പുലിക്ക് വേറെ കുളിക്കുണ്ട്, മരത്തിൽ വരെ കിടക്കുന്ന പുലി. സിംഹം മരത്തെ കയറത്തില്ല, പുലി മരത്തിലും കയറും. ഈ സിംഹം കിടക്കുന്നത് കാണുമ്പോൾ പുലി എന്ത് ചെയ്യുമെന്നറിയാവോ? വാലി ഉരുട്ടി സ്ഥലം വിടും. കാരണം അതിനേക്കാൾ ശക്തിയുള്ളതായി കിടക്കുന്നത്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്നുണ്ട്. എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല? അവനേക്കാൾ ശക്തിയുള്ള മറ്റൊന്ന് ഈ ഭൂമിയിലുണ്ട്. അതേതെങ്കിലും രാജ്യത്തിന്റെ മിസൈലല്ല, ആറ്റം ബോംബല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എവിടെ നിവസിക്കുന്നു? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരത്തിൽ ആത്മാവോട് ചേർന്ന്. അതാണ് രണ്ട് തെസ്സലോനിയ 2:7 പറയുന്നത്, അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നു, തടസ്സപ്പെടുത്തുന്നവൻ വഴിയിൽ നിന്നും മാറിപ്പോകണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ഭൂമിയിലുള്ളതിനാൽ അവൻ കേറി അധികാരം നടത്തുന്നില്ല, അവൻ ഇവിടെ ഉണ്ട്. പക്ഷെ അവൻ കേറണമെങ്കിൽ ഒരു സാധാരണ മനുഷ്യനിൽ അവൻ കേറത്തില്ല. ഡോക്ടർ ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ ഒരു സ്ത്രീ സ്വഭാവമുള്ള വ്യക്തിയിൽ കയറിയാൽ അധർമ്മമൂർത്തി എന്ന പ്രവചനവാക്യം നിവർത്തിക്കാൻ ഒക്കത്തില്ല. മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്ന വൺ ഹു ഡെസോലേറ്റ് ഓൺ ദ വിങ്സ് ഓഫ് അബോമിനേഷൻ, ഡാനിയേൽ 9:27. അതും പൂർത്തീകരിക്കാൻ ഒരു സ്ത്രീയുടെ സന്തതിക്ക് സാധിക്കത്തില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സന്താനപുഷ്ടി ഉള്ളവരായി പെറ്റുപെരുകി ഭൂമിയിൽ നിറയുവാൻ പറഞ്ഞത് വിവാഹത്തിൽ ലൈംഗിക ബന്ധത്തിൽ വർദ്ധിപ്പിക്കാനാ. ലൈംഗിക ബന്ധത്തിൽ കുഞ്ഞു ജനിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന് വേറെ പല പ്ലാൻ ചെയ്യാമായിരുന്നു, ചെയ്തില്ല. എന്തിനെ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 50-50, 2 DNA, പിതാവിന്റെ 1 DNA, മാതാവിന്റെ 1 DNA, ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ച് അടുത്ത തലമുറ വരുമ്പോൾ രണ്ടുപേരുടെയും ജീൻ കിട്ടും. ജീൻ എന്ന വാക്ക് ഓർക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിച്ചോണം. ആ വാക്ക് കണ്ടുപിടിച്ചൊരു ഡാനിഷ് ശാസ്ത്രജ്ഞനാ ജീൻ. ആ വാക്ക്, ഇങ്ങനെ ഒരു വാക്ക് കണ്ടുപിടിക്കാൻ അദ്ദേഹം എല്ലാ ഭാഷകളും തപ്പി അന്വേഷിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന് കിട്ടിയത് ഒരു സംസ്കൃത വാക്കാ. അദ്ദേഹത്തിന് കിട്ടിയത് അതിന്റെ പേര് സംസ്കൃതത്തിലെ വാക്കാണ് ജനി, മലയാളത്തിലെ അമ്മ ജനി. അതിൽ നിന്നാണ് ഈ ജീൻ എടുത്തത്, ആ ജീൻ എന്ന വാക്ക് എടുത്തത് തന്നെ. അപ്പോ രണ്ട് ജീൻ ചേരുമ്പോൾ അമ്മയുടെ സ്വഭാവം അതിനകത്തുണ്ടായിരിക്കും. പ്രത്യേകിച്ച് അമ്മയുടെ ഗർഭത്തിൽ 9 മാസം കിടന്നിങ്ങനെ വന്നു, 2 DNA ചേർന്നു. എന്നാൽ ഇവനെ അമ്മയുടെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഡോക്ടർ ഉറപ്പിച്ചതുപോലെ കരുണ, ദയ, കണ്ണുനീര്, സങ്കടം, കമ്പാഷനേറ്റ് ഗ്രൗണ്ട് ഉള്ളവന് ഇതാകാൻ ഒക്കത്തില്ല. നോക്കിക്കേ, അങ്ങനെ വചനം പഠിപ്പിക്കുമ്പോൾ ശാസ്ത്രം പറയുന്നു ഹൈടെക് മനുഷ്യനെ സൃഷ്ടിക്കാം. അവർ ആന്റിക്രൈസ്റ്റിനെ അല്ലേ, അവർ ഹൈടെക് മനുഷ്യനെ സൃഷ്ടിക്കുക. ശാസ്ത്രം പറയുന്നത് ഇന്ന് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കപ്പളങ്ങ മുതൽ ബീൻസ് വരെ അത്യുൽപാദന ശേഷിയുള്ളത് മനുഷ്യൻ മാത്രം, പഴയ ചാക്കോച്ചന്റെ കുഞ്ഞമ്മയുടെ മകൻ. അത് നമുക്കൊന്ന് മാറ്റാം. അവരതാ പറയുന്നത് രോഗം വരാത്ത, BP വരാത്ത, ഡയബറ്റിക് പിടിക്കാത്ത, ക്യാൻസർ റെസിസ്റ്റന്റ് ഒരു ബോഡി നമുക്ക് നിർമ്മിക്കാം. അവരതാ ചെയ്യുന്നത്. അല്ലാതെ ആന്റിക്രൈസ്റ്റിനെ തെറ്റിദ്ധരിക്കരുത്. ക്യാൻസർ റെസിസ്റ്റന്റ്, ബ്ലഡ് ഷുഗർ പിടിക്കാത്തത്. അവർ പറയുന്നത് ഒരു വ്യക്തി ഒപ്റ്റിമത്തിൽ വരുമ്പോൾ 40 വയസ്സ്. ഏതിനൊരു പ്രൊഫഷണലി ഒരു ഡോക്ടർ ആ ഒപ്റ്റിമം വരണമെങ്കിൽ മിനിമം 40 ഇയേഴ്സ് പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് PG എടുത്ത് GMOK ആയി 40 വരുണ്ട്. ഇഞ്ചിനീയർ എല്ലാവരും, ഒരു ഡ്രൈവർ നല്ല തന്മയത്വത്തോടെ വാഹനം ഓടിക്കണമെങ്കിൽ 40 ഇയേഴ്സ് പ്രായമാകണം. എല്ലാവരും ഒരു പ്രൊഫസർ, എവരിബഡി. ഒരു വീട്ടമ്മ ചെലവ് ചുരുക്കി രുചിയായിട്ട് കറി വെക്കാൻ പഠിക്കണേ കേരള ഭാഷയെ 40 വയസ്സ്. അതിനൊന്നും ചെറുപ്പക്കാർ പെണ്ണുങ്ങളെ എണ്ണയ്ക്കകത്തിട്ട് കുളിപ്പിക്കത്തേ ഉള്ളൂ. 40 ആകുമ്പോൾ അവർ പഠിച്ചു. അപ്പൊ അവർ പറയുന്നത് ഇന്നത്തെ സിസ്റ്റത്തിൽ ഒരാൾ ആ പ്രൊഫഷണൽ ഒപ്റ്റിമത്തിൽ വരുമ്പോൾ 40, അന്നേരം ഇന്നത്തെ സിസ്റ്റം പ്രമാണിച്ച് എന്തെങ്കിലും ഒരു അസുഖം ഇല്ലാത്തവരാരുമില്ല. അങ്ങനെ അസുഖം വരുമ്പോൾ ഇവരെ കോടിക്കണക്കിന് അല്ലെ മില്യൺ കണക്കിന് ഡോളർ ചെലവാക്കി വന്നവരുണ്ടല്ലോ. വന്നു കഴിയുമ്പോൾ അവരുടെ ആ എഫിഷ്യൻസി ഒത്തിരി പോകുന്നു. അത് പരിഹരിക്കാനായിട്ട് അവർ പറയുന്നു ഞങ്ങൾ സൃഷ്ടിക്കാം നല്ലത്. അതാണ് സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു മിടുക്കന്റെ ഒരു കോശം 1 DNA കീറുക, അതെല്ലാം കണ്ടുപിടിച്ചു. ശാസ്ത്രം വഴി തുറന്ന് നല്ലത്. DNA കീറുന്ന ആ രാസകത്രിക കെമിക്കൽ സിസർ റിസ്ട്രിക്ട് എൻസൈം ഒരു വൈറസാ, അത് കയറ്റിവിട്ടാൽ മതി DNA കീറും, കുത്തിക്കെട്ടാം. ഒരു നൂല് കോട്ടൺ അല്ല, ലിഗോസ് ഒരു വൈറസാ. DNA കീറാ, ഒരു പുരുഷന്റെ DNA കീറുമ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കയറി കഴിയുമ്പോൾ അതിന് രണ്ട് ഭാഗം റഫ് സ്മൂത്ത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തെ റഫിനകത്താ എന്റെ റൈബോസം, എന്റെ ക്യാരക്ടർ. അതിനകത്തെ സ്മൂത്ത് ന്യൂട്രൽ. അതിലോട്ട് ഏതും ആഡ് ചെയ്യാം, ഏത് മിടുക്കന്റെയും കയറ്റിവിടാം. അവിടുന്ന് ഒരു സ്ത്രീയുടെ ഓവമെടുത്ത് ന്യൂക്ലസ് മാറ്റും. അതായത് സ്ത്രീത്വം, ഒരു സ്ത്രീയുടെ ഓവമെടുത്ത് അതിനകത്തെ ന്യൂക്ലസ് എടുത്തു കഴിയുമ്പോൾ തൈരിനകത്ത് നിന്ന് എണ്ണ എടുക്കുമ്പോൾ ഒന്നുമില്ലാത്ത മോര് കിട്ടുന്നത് പോലെ പിന്നെ കിട്ടുന്നതിന്റെ പേരാ സൈറ്റോപ്ലസ്. അതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ യൂട്രസ് ഇട്ട് വളർത്താം. അമനിയാറ്റിക് ഫ്ലൂയിഡ് നിർമ്മിച്ച് അതിനകത്തിട്ട് ഇലക്ട്രിക്കൽ പർജിങ് കൊടുത്താൽ 9 മാസം കഴിയുമ്പം ആളിങ്ങി വരും, അല്ലെങ്കിൽ ഒരു ഗർഭപാത്രം എടുക്കാം. അങ്ങനെ വരുന്ന ഒരു സാധനം, ആരോടും സ്നേഹമില്ലാത്ത ഒരെണ്ണം, ദയയില്ലാത്ത കരുണയില്ലാത്ത ഒരെണ്ണം. തെളിവുകൾ എത്ര വേണമെന്ന് തരും. നിങ്ങൾ നോക്കിക്ക, പഴയ കാലത്തെ പശുക്കൾ അമ്മ ഗ്രഹനായിയെ കാണുമ്പം കരയും. ഗ്രഹനാഥനെ മുറ്റത്തിറങ്ങുമ്പോൾ പഴയ കാലത്തെ പശുണ്ടല്ലോ, കരയും. പക്ഷെ പാല് കുറവാ, രണ്ടു പ്രാവശ്യം കിറന്നാലും രണ്ട് കുപ്പി പാലേ കിട്ടത്തുള്ളൂ. പിന്നെ അമ്മാമ്മ മിടിക്കുകയാണെങ്കിൽ 4 ആക്കാം, അത് വേറെ ടെക്നിക്കായി. പക്ഷേങ്കിൽ ഇന്നോ 25, 30, 40 ലിറ്റർ ഒക്കെ കറക്കുന്ന പശുക്കളുണ്ട്. ഒരു ക്യാരക്ടറും ഇല്ല, അനങ്ങത്തില്ല, ക്യാരക്ടറില്ല. അത് അത്യുൽപാദനം, അത് തന്നെ എല്ലാം. ഇതുപോലെ ഒരെണ്ണം വന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരെണ്ണം ഡോക്ടർ സേവേരിയൻ ആന്റണി നിർമ്മിച്ചു കഴിഞ്ഞു. വിളി കാണിക്കുന്നില്ല. അവർക്ക് സാങ്കേതികമായി ഒത്തിരി പ്രശ്നങ്ങൾ അവർക്കുണ്ടെന്ന് അവർ തന്നെ പറയുന്നു. എടുത്തിരിക്കുന്ന DNA ഏത് പ്രായത്തിലുള്ളതാണോ ആ ക്യാരക്ടറാ ജനിക്കുമ്പോഴേ. ഇതൊക്കെയാ പ്രശ്നങ്ങൾ, എങ്ങനെയായിട്ടുണ്ട്. അങ്ങനെ ഒരെണ്ണം വരുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഈ ഭൂമിയിൽ ഒരു ശക്തിയോടെ ഉണ്ട്. ദാറ്റ് പവർ ഈസ് സെർച്ചിങ് ഫോർ എ സ്യൂട്ടബിൾ ബോഡി ടു ഡൽ ഫോർ 7 ഇയേഴ്സ്. ദാറ്റ് പവർ ഈസ് സെർച്ചിങ് ഫോർ എ സ്യൂട്ടബിൾ അഡിക്വേറ്റ് ബോഡി ടു ഡൽ ഇൻ ദ വേൾഡ് ഫോർ 7 ഇയേഴ്സ്. അവൻ അങ്ങോട്ട് കയറും. അല്ലാതെ ശാസ്ത്രമല്ല എതിർ ക്രിസ്തുവിനെ ഉണ്ടാക്കുന്നത്, തെറ്റിദ്ധരിക്കരുതേ. ഇങ്ങനെ നിർമ്മിക്കുന്നതിനെ സൂട്ടബിൾ ആയിട്ട് കിട്ടിക്കഴിയുമ്പോൾ അവൻ കയറും. അതിനു തൊട്ട് മുമ്പ് ഇരിക്കുന്ന നിങ്ങളും ഞാനും ലോകത്തിലെ വിശുദ്ധന്മാരും സ്വർഗങ്ങളിലേക്ക് എടുക്കപ്പെട്ടിരിക്കും. കരങ്ങളെ കുറിച്ച് സ്തുതിച്ചേ. അത് കഴിയുമ്പോൾ അവൻ ഭരിക്കും. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ മുഴുവൻ നിറവേറി 2011 ക്ലൈമാക്സിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇവൻ എവിടെ നിന്നും വരും? ഈ ചർച്ചിലേക്ക് വരാൻ ഒരു പുതിയ ആൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടുത്തെ പാസ്റ്ററോടോ സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ വഴി പറഞ്ഞു കൊടുക്കും. ഇന്ന തേണെടുത്ത്, ഇന്ന ജംഗ്ഷൻ എടുത്ത്, ഇന്ന ലൈറ്റ് കഴിഞ്ഞ് തേൺ തിരിയാൻ പറയുന്നത് പോലെ എതിർ ക്രിസ്തു എവിടെ നിന്നും വരുമെന്ന് പരിശുദ്ധാത്മാവേ 2600 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചത്. ഇന്നെന്താ സംഭവം എന്നറിയാമോ? ലോക ചരിത്രം. അതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് പ്രവചനം. എതിർ ക്രിസ്തു എവിടെ നിന്ന് വരുമെന്ന് പരിശുദ്ധാത്മാവ് എഴുതി പ്രവചിച്ച ആ പ്രവചനം നമുക്ക് ക്രൈസ്തവ ലോകത്തിന് ദൈവമക്കൾക്ക് ഒരു പ്രൊഫസി. സെക്കുലർ ലോകത്തിനുണ്ടല്ലോ, അത് പ്രവചനമല്ല. അവർക്ക് വേൾഡ് ഹിസ്റ്ററി, ആൻഷ്യൻ വേൾഡ് ഹിസ്റ്ററി, അത് പഠിക്കാതെ ആർക്കും ഹിസ്റ്ററിയിൽ ഡിഗ്രി കിട്ടത്തില്ല. നമുക്കൊന്ന് പുറകീന്ന് നോക്കാം എതിർ ക്രിസ്തു എവിടെ നിന്ന് വരും. ദാനിയേൽ പ്രവചനം 7:1 എടുക്കാം. ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 7 വേർഡ്സ് 1.
ബാബേൽ രാജാവായ ബേൽശസ്സറിന്റെ 1 ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു.
Behold, the four winds of the heavens drove upon the great sea. ശ്രദ്ധിക്കണേ, ഇത് പ്രവചന ഭാഷയാ. ആകാശത്തിന്റെ 4 കാറ്റും സമുദ്രത്തിന്മേലടിച്ചു. ഏത് കാറ്റാ? ഈ അടിക്കുന്ന ടൊർണാഡോ ഒന്നും അല്ല, അറ്റ്ലാന്റിക് സമുദ്രവും അല്ല. ആകാശത്തിന്റെ 4 കാറ്റെന്ന് പറയുന്നത് എഫേസ്യ 2 കാണാം. ആകാശത്തിന്റെ അധികാരിയാകുന്ന സാത്താന്റെ ശക്തി. ഏത് സമുദ്രം? മനുഷ്യ മഹാസമുദ്രം. യെശയ്യാവ് 17:12, മനുഷ്യ മഹാസമുദ്രത്തിൽ ആകാശത്തിന്റെ അധികാരിയായ സാത്താന്റെ ഇൻസ്പിറേഷൻ ഉണ്ടായപ്പോൾ തമ്മിൽ ഭേദിച്ച 4 മൃഗങ്ങൾ. എതിർ ക്രിസ്തുവിന്റെ കുറിച്ച് പറയുന്ന പ്രധാന വാക്കാണ് ദ ബീസ്റ്റ്, മൃഗം. ബൈബിൾ പഠിപ്പിക്കുന്നു അഞ്ച് മൃഗം. അതിൽ അഞ്ചാമത്തെ മൃഗമാണ് എതിർ ക്രിസ്തുവെങ്കിൽ നാല് മൃഗങ്ങളെ കുറിച്ച് കേട്ടുകൊള്ളുക. നാല് മൃഗങ്ങൾ കയറുന്നത് ഞാൻ കണ്ടു. അടുത്തത് വായിച്ചു.
അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാല് മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യവും.
ഈ മൃഗങ്ങളെ നോക്കാം. ഈ മൃഗങ്ങൾ എന്ന് പറയുന്നത് BC 600-കളിൽ എഴുതിയ പ്രവചനമാണ്. അത് നാല് ഭരണകൂടങ്ങൾ, നാല് സിസ്റ്റം, അതിന്റെ കണ്ടിന്യൂറ്റി ആയിരിക്കും ആന്റി ക്രൈസ്റ്റ്. ഒന്നാമത്തെ ഭരണം, ഒന്നാമത്തെ മൃഗം എന്ന് വായിച്ചാട്ടെ.
ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യവും കടുകും ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞു പോയി, അതിനെ നിലത്ത് നിന്ന് പൊക്കി. മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി അതിന്റെ മാനുഷ ഹൃദയവും കൊടുത്തു.
ഒന്നാമത്തെ മൃഗം ഒരു സിംഹം, കടുകന്റെ ചിറക് നിലത്ത് നിന്നും പൊക്കി ഒടുവിൽ മനുഷ്യ ഹൃദയം കൊടുത്തു. നാല് കാര്യമാണ് ലോകം കണ്ട ഒന്നാമത്തെ സാമ്രാജ്യം. എംപറർ ബാബിലോണിയൻ എംപറായ നെബുക്കദ്നേസർ. അന്ന് വരെ ചക്രവർത്തിമാരില്ല, ഓരോ രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന കിങ്സ്. ലോക ചരിത്രത്തിൽ ഇതം പ്രഥമമായി ഈ ബാബിലോണിയ രാജാവ്, ഇറാഖിലാണ് ഈ ബാബിലോൺ, യൂഫ്രട്ടീസ് നദിയുടെ തീരം. ബാബിലോൺ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അരച്ചു കുറുക്കി പറഞ്ഞാൽ പഴയ ഏദൻ തോട്ടം ഇറാഖിൽ. ആ ബാബിലോണിലെ രാജാവായിരുന്ന നെബുക്കദ്നേസർ രാജ്യം അങ്ങോട്ട് വികസിപ്പിച്ച് വെട്ടിപ്പിടിച്ച് നമുക്കറിയാം യെരുശലേം വരെ പിടിച്ചെടുത്തു. ഒന്നാമത്തെ സാമ്രാജ്യം സിംഹം പോലെ ശോഭിച്ചു. പക്ഷെങ്കിൽ പ്രവചനം നിവർത്തിച്ചത് കേട്ടുകൊള്ളുക. ദാനിയൽ അദ്ദേഹത്തോട് മുന്നറിയിപ്പ് പറഞ്ഞായിരുന്നു, തിരുമേനി ഒരു കഷ്ടകാലം വരുന്നുണ്ട്, അപകടം വരുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. ഇതുകൊണ്ടൊന്നും ആയില്ല, നീ ബൈബിളിലെ ദാനിയൽ പ്രവചനത്തിലുള്ള നീതിയാൽ പാപങ്ങളെയെല്ലാം മാറ്റിക്കോണം. ലോകചരിത്രത്തിൽ ആദ്യമേ ചക്രവർത്തിയായ ഒരു വ്യക്തി ഒരു പ്രവാചകന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കത്തില്ല. സാധാരണഗതിയിൽ അദ്ദേഹം നിരാകരിച്ച് എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിൽ ഒന്നാണ് പുരാതന ഏഴ് അത്ഭുതങ്ങളിൽ ഒന്ന്, ആൻഷ്യൻ സെവൻ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. പുരാതന ഏഴ് അത്ഭുതങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ചൈനയിലെ വന്മതിൽ, ഇന്ത്യയിലെ താജ്മഹാൽ, ഇതൊക്കെ അറിയാം. ആ ഈജിപ്ഷ്യൻ പിരമിഡുകൾ അതുപോലെ ഒന്നായിരുന്നു. ബാബിലോണിയ തൂക്കുവനങ്ങൾ, ഹാങ്ങിങ് ഗാർഡൻ ഓഫ് ബാബിലോൺ. അദ്ദേഹത്തിന്റെ ഭാര്യ ക്യൂൻ മേദ്യദേശക്കാരത്തിയായിരുന്നു. മേദ്യദേശത്ത് നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവന്നതിനാൽ ഇറാഖ് ഏതാണ്ട് സെമി ഡെസേർട്ട് ആകയാൽ ആ രാജ്ഞിക്ക് ഇഷ്ടം പൂന്തോട്ടമാണ്. അതിനാണ് തന്റെ ധനമഹാത്മ്യത്താൽ തൂക്കിയിട്ട് ഒരു വനമുണ്ടാക്കി. വെറും വനമല്ല, അതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുക, അതിന്റെ മേളിൽ കൂടെ രഥം ഓടിക്കാം. ഏത് ടെക്നോളജിയാന്ന് അറിയാൻ മേലെ അന്നും ഉണ്ടപ്പോൾ ടെക്നോളജി. അതിന്റെ മേളിൽ കൂടി ഇദ്ദേഹം ഇങ്ങനെ രഥം ഓടിച്ചപ്പോൾ ഒരു ദിവസം താൻ രഥത്തിന് മേളിൽ ഇങ്ങനെ പോകുമ്പോൾ താഴെ പട്ടണത്തിന്റെ ബിൽഡിങ്ങുകളെല്ലാം കണ്ടപ്പോൾ താൻ പറഞ്ഞു, ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്തിന് നിർമ്മിച്ച ബാബിലോൺ അല്ലയോ. ദാനിയൽ 4:30 കാണാം. ആ നിമിഷം അദ്ദേഹത്തിനൊരു രോഗം വന്നു. പ്രവചനം നിറവേറി, നിലത്തു നിന്നും പൊക്കി കൊട്ടാരത്തിൽ നിറങ്ങി പുള്ളി മൃഗങ്ങളുടെ കൂടെ പോയി താമസിച്ച് കിടന്നു. നഖം നീണ്ടു, കണ്ണ് വെളിയിലേക്ക് പ്രൊജക്റ്റായി, വായിൽ നിന്നും ഉമിനീർ ഇറങ്ങാൻ തുടങ്ങി, ഒഴിക്കാൻ തുടങ്ങി. മനുഷ്യന്റെ ഭക്ഷണം വിട്ടു, പുല്ല് തിന്നു. ആധുനിക മെഡിക്കൽ സയൻസ് റിസർച്ച് ചെയ്ത് ആ രോഗം കണ്ടുപിടിച്ചു. അതൊരു മെന്റൽ ഡിസീസ് ആയിരുന്നു. അതിന് പറയുന്ന പേരാ ലൈക്കൻട്രോഫി, നമ്മുടെ നാടൻ ഭാഷ കൊച്ചുവട്ട്. അദ്ദേഹത്തിന് ആ രോഗമായിരുന്നു. ഒന്നാമത്തെ പ്രവചനം കറക്റ്റായിട്ട് നിറവേറി. ഒടുവിൽ മനുഷ്യ ഹൃദയവും കൊടുത്തു. 6-7 വർഷം കഴിഞ്ഞപ്പോൾ സുഖമായി. വീണ്ടും കൊട്ടാരത്തിൽ ചെന്നു, എല്ലാം റെഡിയായി. ഒന്നാമത്തെ എതിർ ക്രിസ്തു എവിടെ നിന്ന് വരും ആരംഭം? ഒന്നാമത്തെ സാമ്രാജ്യത്തെക്കുറിച്ച് പ്രവചിച്ചത് കൃത്യമായിട്ട് നിറവേറി. ബാബിലോൺ സാമ്രാജ്യം. അടുത്തൊന്ന് വായിച്ചേ. രണ്ടാമത് കരടിയോട് സദൃശ്യം
മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാശം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയെല്ല് കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു.
അടുത്ത വാക്യം.
അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു.
ഈ പ്രവചനം ഇത് സംഭവിക്കുന്നതിന് 300 വർഷം മുമ്പ് രേഖപ്പെടുത്തിയ കാര്യമായത്. രണ്ടാമതൊരു കൂട്ടർ ഭരിച്ചു, അവരുടെ പേരാണ് മേദ്യരും പാർസ്യരും ചേർന്ന് ഭരിച്ചു. ഒരു യൂണിയൻ ഗവൺമെന്റ് പക്ഷെങ്കിൽ ഭരിച്ചെങ്കിലും ഒരു കാല് ഉയർത്തി നിൽക്കുന്നു. ഭരിച്ചത് മേദ്യരാ, പാർസ്യർ പുറകിൽ നിന്നതേ ഉള്ളതാ. ഒരു കാല് ഉയർത്തി, വായിൽ 3 റിബ് കടിച്ചു പിടിച്ചിരിക്കുന്നു. ഇവർ 3 രാജ്യം പിടിച്ചെടുത്ത് യുദ്ധം ചെയ്ത്, ലിബിയ, ഈജിപ്ത്, ബാബിലോൺ. ഈ 3 രാജ്യവും പിടിച്ചെടുത്തു. വായിൽ മൂന്ന് വാരിയല് കടിച്ചു പിടിച്ചിരിക്കുന്നു. മൂന്ന് രാജ്യം പിടിച്ചെടുത്തു. പ്രവചനം ആ സിറ്റീസ് നിറവേറി. അടുത്തൊന്ന് വായിച്ചേ. മൂന്നാമത്തത് എതിർ ക്രിസ്തു വരുന്നത് നമ്മൾ അടുക്കുക. ഈ ചർച്ചിലോട്ട് വരാൻ ഒരു 40 മൈൽ അകലെ നിന്ന് അടുക്കുന്നത് പോലെ എതിർ ക്രിസ്തു എവിടെ നിന്ന് വരും നമ്മൾ അടുക്കുക. നമ്മൾ ഇവിടെ കാണുകയില്ല, നമ്മൾ അറിഞ്ഞിരിക്കണം എവിടെ നിന്ന് വരുമെന്ന്. അതിനാ വായിച്ചാട്ടെ.
പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു.
മൂന്നാമത്തെ സാമ്രാജ്യം ഈ കുട്ടികളെല്ലാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാ. ലോകം കണ്ട മൂന്നാമത്തെ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം. ഫിലിപ്പ് രാജാവിന്റെ മകൻ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, യങ്സ്റ്റർ, ഏതാണ്ട് 23 വയസ്സ് കഴിഞ്ഞപ്പോൾ അധികാരം കിട്ടി. ആ വാക്യം എത്ര കറക്റ്റാന്ന് അറിയാമോ? 4 തല 4 ചിറകെ, 4 wings and 4 heads. അതാണ് ഫോട്ടോ എടുത്തതുപോലെ നിറവേറിയത് കേട്ടുകൊള്ളുക. 4 ചിറകെ ഗ്രീക്ക് രാജ്യത്തിൽ നിന്നും ഏദൻസിൽ നിന്നും അന്നത്തെ ലോകത്തിന്റെ 4 ഭാഗത്തേക്കും പട്ടാളവുമായി പോയി. എത്യോപ്യ മുതൽ പിടിച്ച് അങ്ങ് വടക്ക് ഫ്രാൻസിന്റെ അങ്ങേയറ്റം വരെ പോയി. തെക്ക് പേർഷ്യൻ രാജ്യങ്ങളെല്ലാം പിടിച്ചു. ഇന്ത്യയിൽ വന്നു. അന്നത്തെ ഇന്ത്യ ഇന്നത്തെ പാകിസ്ഥാനിൽ വന്നു. അവിടെ വന്നു മാത്രം അദ്ദേഹം മടങ്ങിപ്പോകേണ്ടി വന്നു. അവിടെ വന്നപ്പോൾ ഇന്ത്യക്ക് ശക്തമായൊരു സൈന്യമുണ്ട്, മെഗിദോ സൈന്യം. ചരിത്രമാണ്. ശക്തമായിട്ട് നിൽക്കുന്ന മെഗിദോ സൈന്യം കണ്ടപ്പോൾ അലക്സാണ്ടർ അവിടെ നിർത്തി തിരിച്ചുപോയി. ലോകത്തിന്റെ 4 ഭാഗത്തേക്കും പടയോട്ടം നടത്തിയെങ്കിലും അധികാരത്താൽ, അധികാരഭ്രമത്താൽ ഒരു പകൽ മുഴുവൻ മദ്യപിച്ച് ഒരു രാത്രി മുഴുവൻ കൊട്ടാരത്തിലെ കുളത്തിൽ മുങ്ങിക്കുളിച്ച് പിറ്റേ ദിവസം പനി പിടിച്ച് 12 മണിക്കൂർ കൊണ്ട് ടൈഫോയ്ഡ് ന്യൂമോണിയയും പിടിച്ച ആള് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മക്കളില്ല. പ്രവചനം നിറവേറി. ബൃഹത്തായ സാമ്രാജ്യം പേഷ്വാർ മുതൽ എത്യോപ്യ വരെ മുഴുവൻ ഇങ്ങനെ പരന്നു കിടക്കും, നാരി ഭരിക്കും. അദ്ദേഹത്തിന്റെ സംസ്കാരം കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി തീരുമാനിച്ചു. നോക്കിക്കേ, പ്രവചനമാ നേരത്തെ പറഞ്ഞതാ. അദ്ദേഹത്തിന്റെ 4 കമാൻഡേഴ്സ് രാജ്യം വീതിച്ചെടുത്തു. 4 തലയ്ക്കാധിപത്യം, കാതലായ സ്ഥാനം. സീനിയർ ക്യാപ്റ്റൻ ലെസ്സി മക്കിസ് എടുത്തു മസ് അത് സീനിയർ സ്ഥാനം. 2ാമത്തെ സ്ഥാനം മാസിഡോണിയ. അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് ക്യാപ്റ്റൻ കസാണ്ടർ എടുത്തു. 3ാമത് സിറിയ. 3rd ക്യാപ്റ്റൻ ട്രോളമി എടുത്തു. 4 ഈജിപ്ത്. 4th ക്യാപ്റ്റൻ സെലൂക്യസ് എടുത്തു. പ്രവചനം കറക്റ്റ് ആയിട്ട് നിറവേറി. ഇത്ര കറക്റ്റ് ആയിട്ട് 4 ക്യാപ്റ്റന്മാർ അധികാരം എടുത്തു. ഇത് 3 നിറവേറിയെങ്കിൽ ഇതാ നമ്മൾ വരിക. എതിർ ക്രിസ്തു എവിടെ നിന്നും വരും? അടുത്തത് കേട്ടു. ആ ഒന്ന് വായിച്ചു.
രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവും ഉള്ള 4ാമത് മൃഗത്തെ കണ്ടു.
നമ്മൾ ആ സംഭവത്തിലേക്ക് കയറി. എതിർ ക്രിസ്തു വരുന്നതിന് തൊട്ട് മുമ്പുള്ള സംഭവത്തെ അടുത്ത വാക്യം.
അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു.
4ാമത് ഒരു സാമ്രാജ്യം, 4 മൃഗങ്ങളാ. മനുഷ്യന്റെ സംസ്കാരത്തിലെ കറുത്ത പൊട്ട്, ബ്ലാക്ക് ഡോട്ട് ഓഫ് ദി കൾച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്, 4ാമത്തെ സാമ്രാജ്യം. അതിന് പറയുന്ന പേരാ റോമൻ സാമ്രാജ്യം. ഭയങ്കരന്മാരായ റോമൻ ചക്രവർത്തിമാർ. മനുഷ്യ സംസ്കാരത്തിൽ ഇത്രയും കരിനിയമങ്ങൾ വെച്ച ഒരു രാജ്യവുമില്ല. രാഷ്ട്രീയ കുറ്റവാളികളെ ക്രൂശിൽ തറയ്ക്കുന്നത് റോമൻ നിയമമാണ്. ആ നിയമത്തിന്റെ ബലത്തിലാണ് നമ്മുടെ കർത്താവിനെ ക്രൂശിക്കണമെന്ന് വിളിച്ചു പറഞ്ഞവൻ രാജാവാണെന്ന് പറഞ്ഞു. കുറ്റവാളികളെ ക്രൂശിക്കുക. രാജാക്കന്മാരുടെയും രാജകുമാരന്മാരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ കൊട്ടാരത്തിന്റെ ഗാർഡനിൽ കുറ്റവാളികളെ, വിശേഷാൽ 1ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരെ, 30-40 അടി അകലെ കൈകെട്ടി നിർത്തി തലയിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് കത്തിച്ച് ആ വെളിച്ചത്തിൽ ഡാൻസ് ചെയ്തവർ. ബൈബിളിലെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇരുമ്പ് ഭരണം, തിന്നുക തകർക്കുക, ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിയ ഭരണം, ജീവനോടെ മനുഷ്യരുടെ തൊലി പൊളിക്കുക, നാക്ക് നീട്ടി ആണിയടിച്ച് കറക്കുക, തീർന്നില്ല. ഇരുമ്പ് ഭരണം. ഇന്ന് നിങ്ങൾ ആരെങ്കിലും റോമിൽ ചെന്നാൽ 2 സ്ഥലമുണ്ട്, ഒന്ന് കാണിക്കത്തില്ല, അടച്ചിട്ടിരിക്കുക. കാറ്റക്കോം, മറ്റൊന്നുണ്ട് കൊലോസിയം, അണ്ടർഗ്രൗണ്ട് തിയേറ്റർ, ഒരു വലിയ ഗാലറി. അതിനകത്ത് 1000 കണക്കിന് റോമൻസ് ഇരിക്കും. സ്പെഷ്യൽ ഡേ, ചക്രവർത്തി വരും, പൗരന്മാരിരിക്കും. കുറ്റവാളികളെ കൊണ്ടുവരും. വിശേഷാൽ ഒന്നാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരെ, നമ്മുടെ പിതാക്കന്മാരെ കൊണ്ടുവരും, സിംഹങ്ങളെ ഇറക്കിവിടും, എറിഞ്ഞുകൊടുക്കും. പൂച്ച എലിയെ കടിച്ചു പറിക്കുന്നത് പോലെ കുറ്റവാളികൾ എന്ന് പറഞ്ഞുകൊണ്ടുവന്ന ക്രൈസ്തവരെ കടിച്ചു പറിക്കുമ്പോൾ കൈയടിച്ച റോമൻ പൗരന്മാർ, രാജാക്കന്മാർ, അധികമാർക്കും അറിയാത്തൊരു ചരിത്രം പറയാം. ഒടുവിലത്തെ റോമൻ ചക്രവർത്തി, 10-ാമത്തെ ചക്രവർത്തിയുടെ ബർത്ത്ഡേ, എല്ലാവരും വന്നിരുന്നു. ഒരു ചെറുപ്പക്കാരൻ ദൈവദാസനെ, ക്രിസ്ത്യാനിയെ കൊണ്ടുവന്നു. നമ്മുടെ ഭാഷയിൽ ദൈവദാസൻ, ക്രിസ്ത്യാനി. രണ്ട് സിംഹത്തെ ഇറക്കി വിട്ടു. ചക്രവർത്തി പറഞ്ഞു, നിന്റെ യേശുവിനെ ഉപേക്ഷിക്കാൻ നിന്നെ തിരിച്ചു വിട്ടേക്കാം, നിന്നെ സ്പെയർ ചെയ്യാം. അവൻ പറഞ്ഞു, നോ, എന്റെ കർത്താവില്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട, അവൻ അഭിഷിക്തനാ. ഈ ചക്രവർത്തി അധികാര തിമർപ്പിൽ റോമൻ ഭാഷയിൽ ഒരു ചോദ്യം ചോദിച്ചെന്നാണ് ഞാൻ വായിച്ചത്. ഐ ആം ഗോയിങ് ടു ത്രോ യു, വേർ ഈസ് യുവർ കാർപ്പന്റർ? ഞാൻ നിന്നെ എറിയാൻ പോകുക, നിന്റെ ആചാരി എവിടെ? അതിനേക്കാൾ ആത്മശക്തി ഈ ദൈവദാസൻ പറഞ്ഞ മറുപടി കേൾക്കണമോ? മൈ കാർപ്പന്റർ ഈസ് മേക്കിംഗ് എ പാലസ് ഫോർ മീ, എ കോഫിൻ ഫോർ യു. എന്റെ അച്ഛൻ എനിക്കൊരു കൊട്ടാരവും നിനക്കൊരു ശവപ്പെട്ടിയും പണിയുന്നു. ആ ചക്രവർത്തിയോടെ റോമൻ സാമ്രാജ്യം തീർന്നു. ദൈവസഭ ഇതിനകത്തില്ലേ കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ. കാറ്റക്കോമ്പ് ആരെയും കാണിക്കത്തില്ല. പുരാ അന്ന് സിംഹങ്ങളെ കൊന്നവരുടെ അസ്ഥി സൂക്ഷിക്കുന്നു, അതാരെയും കാണിക്കത്തില്ല. ഈ ഭൂഗർഭ തിയേറ്ററിൽ ഇറങ്ങാം, ഫിലോസിയത്തിൽ ഇറങ്ങാം. 4-ാമത്തെ സാമ്രാജ്യം, എതിർക്രിസ്തു എവിടെ നിന്ന് വരും? ഈ 4 സംഭവം ഇന്ന് ലോക ചരിത്രം. ഇത് പഠിക്കാതെ ആർക്കും, പുരാതന വേൾഡ് ഹിസ്റ്ററി പഠിക്കാതെ ആർക്കും ബി എ ഡിഗ്രി കിട്ടത്തില്ല. ദൈവമക്കളാകുന്ന എനിക്കും നിങ്ങൾക്കും പ്രവചനം നോക്കിക്കേണ്ട അധികാരികത. എതിർ ക്രിസ്തു വരുന്ന എവിടുന്ന്? 1, ബാബിലോൺ സാമ്രാജ്യം. 2, മേദ്യ പാർസ്യ സാമ്രാജ്യം. 3, ഗ്രീക്ക് സാമ്രാജ്യം. 4, റോമൻ സാമ്രാജ്യം. ഇനിയാ നമ്മുടെ വിഷയം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം.
മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു.
ഞാൻ
ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു.
നമ്മളെ വിഷയത്തിലേക്ക് വരിക, ശ്രദ്ധിച്ചോണം. അടുത്ത വാക്യം.
അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞു പോയി.
ചെറിയ കൊമ്പാണ് എതിർ ക്രിസ്തു. 24-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വായിച്ച 24-ാം വാക്യം.
ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം
മറ്റൊരുത്തൻ എഴുന്നേൽക്കും.
അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച.
ഈ ലോകത്തിൽ നിന്ന് 3 ഭരണക്രമങ്ങളുണ്ട്. ഡെമോക്രസി, ജനാധിപത്യം, ഏകാധിപത്യം, രാജഭരണം. ഇത് 3 അവൻ കളയും. ടൈറൻസി, സർവാധിപത്യം സ്ഥാപിക്കും. റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 രാജ്യങ്ങൾ ഐക്യതയോടെ വന്നാൽ അതിനിടയിൽ ചെറിയ കൊമ്പെന്ന് പറയുന്ന എതിർ ക്രിസ്തു വരും. അപ്പോൾ എതിർ ക്രിസ്തു വരുന്നതിന് തൊട്ടു മുമ്പ് 2 സംഭവം നടക്കും. 1, റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 രാജ്യങ്ങൾ ഐക്യതയോടെ വരും. 2, ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന സഭ സ്വർഗങ്ങളിലേക്ക് എടുക്കപ്പെട്ടിരിക്കും. അതാണ് പ്രീ ട്രിബ്യൂലേഷൻ തിയറി. നമ്മൾ തുടർന്ന് ക്ലാസ് എടുക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ സമയം, മഹോപദ്രവത്തിന് മുൻപ് ക്രൈസ്തവ സഭ വചനപ്രകാരമുള്ളത് എടുത്തിരിക്കും. അപ്പോൾ എന്താണ് ഈ 10 കൊമ്പ്? 1953 ഈ വചനം നിവർത്തിക്കാൻ തുടങ്ങി. 10 കൊമ്പിന്റെ വചനം, പ്രവചനം 1953 നിവർത്തിക്കാൻ തുടങ്ങി. ഞാൻ ഇന്നലെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയിൽ വേണം, 1945 ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത്. 75 വർഷം ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ അടിച്ച് യുദ്ധം ചെയ്തു. അവർ തകർന്നു. അതിൻ്റെ കൂടെ 2 വേൾഡ് വാറും ഉണ്ടായി ആ തലമുറയിൽ. അങ്ങനെ തകർന്ന് തരിപ്പണമായ ഫ്രാൻസും ജർമ്മനിയും പറഞ്ഞു, ഇനി നമ്മൾ അടിച്ചാൽ നമ്മൾ തീർന്നു, അതുകൊണ്ട് നമുക്കിനി അടിയൊക്കെ നിർത്തി ഒന്നിച്ച് സ്നേഹത്തോടെ പോകാം എന്നും പറഞ്ഞ് അവരൊരു യൂണിയൻ ഉണ്ടാക്കി. നമുക്ക് ഇരുമ്പും കരിയും വിൽക്കാം എന്നും പറഞ്ഞൊരു യൂണിയൻ ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി. 10 രാജ്യങ്ങളുടെ ആരംഭം അവിടെ തുടങ്ങി. ECSU, യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി, 1950 ഫ്രാൻസും ജർമ്മനിയും ചേർന്നുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ രാജ്യമായ ഇറ്റലിയിലെ റോമിൽ ഒരു ടീ ക്ലബിൽ കൂടിയ യൂറോപ്പിലെ ബുദ്ധിജീവികൾ ചേർന്ന് പറഞ്ഞു, രാഷ്ട്രീയ സ്വാധീനമുള്ളവർ പറഞ്ഞു, നമുക്കും ഇവരോട് ചേർന്ന് ഫോം ചെയ്യാം ഒരു പരിപാടി. അതിൻ്റെ പേരാണ് യൂറോപ്യൻ കോമൺ മാർക്കറ്റ്. അത് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, ഇഇസി, യൂറോപ്യൻ യൂണിയൻ. ഇന്ന് രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ 27-28 രാജ്യങ്ങൾക്ക് അംഗത്വമുണ്ടെങ്കിലും ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോണം, ഇത് രജിസ്റ്റർ ചെയ്തത് 12 പേർ മാത്രം. അവരുടെ പേരിലാണ് ഇന്നും അതിൻ്റെ അതിൻ്റെ ട്രസ്റ്റീസ് അവരാണ്. അവരുടെ നാണയമാകുന്ന യൂറോയിൽ പോലും ആ 12 സ്റ്റാറേ ഉള്ളൂ. 12 രാജ്യങ്ങൾക്കാണ് അപ്രൂവൽ. ആ 12 രാജ്യങ്ങളുടെ പേര് ഞാൻ പറയാം, ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോണം. അതിനകത്ത് ലോകത്തിലെ മിടുക്കന്മാരെന്ന് പറയുന്ന ഒരാരുമില്ല. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. ശ്രദ്ധിച്ചല്ലോ, ഒന്നുകൂടെ പറയാം. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. ശ്രദ്ധിച്ചോ, ആർക്കെങ്കിലും എഴുന്നിട്ട് പറയാവോ? ഒന്നുകൂടെ പറയാം. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. നിങ്ങൾ നോക്കിക്കെ, ലോകത്തിന്റെ ശക്ത രാജ്യമായ അമേരിക്കയില്ല. ഈ ഭൂമിയിലെ, ഈ ലോകത്തിലെ രണ്ടാം വേൾഡ് വാറിന് ശേഷം സകല പബ്ലിക് കാര്യങ്ങളിൽ ഇടപെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇല്ല. ലോകത്തിലെ ഏറ്റവും ഈ സമ്പദ്ഘടന എല്ലാം തകർത്തിട്ട് പിടിച്ചു നിൽക്കുന്ന അറബി ഷെയ്ക്കുമാരില്ല. ബിസിനസിന്റെ ടെക്നോളജി അറിയാവുന്നവരും ബിസിനസ് നടത്തുന്ന കൊറിയയുണ്ട്, ജപ്പാനുണ്ട്, അവരില്ല. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരമുള്ള രാജ്യമാണ് ഭാരതം. നമ്മളാണ് ഹൈടെക് സംസ്കാരമാണ് നമ്മുടേത്, നമ്മളില്ല. യൂറോപ്പിൽ തന്നെ സ്വിറ്റ്സർലൻഡ് ഇല്ല, പല രാജ്യങ്ങളില്ല. അച്ച മലയാള ഭാഷയെ പറഞ്ഞാൽ അച്ചിങ്ങാപ്പയർ പോലുള്ള 12 പേർ അവരായി ഇതിന്റെ നേതൃത്വം കൺട്രോൾ ചെയ്യുന്നു. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. ഇത് പല പേരും കേൾക്കാത്തല്ലേ. ഞാനൊരു സ്ഥലത്ത് കേരളത്തിൽ ക്ലാസ് എടുത്തപ്പോൾ ഒരു പെങ്കൊച്ചു എഴുന്നേറ്റ് ഇംഗ്ലീഷ് ചോദിച്ചു, അങ്കിളെ ലക്സംബർഗ് ആണോ ഹാംബർഗർ ആണോ? അതിനത് കേട്ടിട്ട് പോലുമില്ല. ഇത് വചന നിവൃത്തിയാ. കാരണം പറയാം, ഈ 12 രാജ്യങ്ങളുടെ നിയമം, സംസ്കാരം, ലിപി, വിവാഹ രീതി, ശവസംസ്കാരം, വീട് നിർമ്മാണം, വസ്ത്രധാരണം മുഴുവൻ എന്താണെന്നറിയാമോ? അസ്തമിച്ച റോമൻ സാമ്രാജ്യത്തിന്റെ തുടർച്ച. അവരാ കൾച്ചർ വിട്ടിട്ടില്ല. ഇത് ഏറ്റവും നല്ലപോലെ പറയാൻ സാധിക്കും നിങ്ങളോട്. 28-30 വർഷമായിട്ടുള്ളവരല്ലേ ഇവിടെ വന്നിട്ട്? നിങ്ങളുടെ ദൈവമക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നവരല്ലേ? 28-30-35 വർഷമായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ സിറ്റിസൺസ് പോലും അല്ലേ? പക്ഷെ നിങ്ങളുടെ കൾച്ചർ ഏതാ? ഉച്ചക്ക് വീട്ടിൽ വന്നാൽ കിട്ടുന്നത് എന്നതാ? ഉച്ചക്ക് വീട്ടിലോട്ട് വന്നാൽ കിട്ടുന്നത് എന്നതാ? ചിക്കനും ഫ്രൈയും ആണോ? സാമ്പാറും പരിപ്പും പപ്പടവും അല്ലേ? എവിടുത്തെ കൾച്ചറാ? കേരളത്തിലെ. നിങ്ങളുടെ ജീൻ ഏതാ? കേരളത്തിലെ. ഇത് തന്നെ ഈ 12 രാജ്യങ്ങളുടെ ജീൻ, ഇവരുടെ കൾച്ചർ, ഇവരുടെ സംസ്കാരം. അസ്തമിച്ച റോമൻ സാമ്രാജ്യത്തിന്റെ തുടർച്ച. ഇത് പത്താകുന്നത് എങ്ങനെയാ? അത് എത്ര കൃത്യമാണെന്നറിയാമോ? ഇത് കൃത്യം 10. കാരണം ബെൽജിയവും ജർമ്മനിയും ഫ്രാൻസും തത്വത്തിൽ ഒന്നായി, രണ്ട് രാജ്യം എങ്ങനെ യൂണിയനായി. പിന്നെ 11. അതിലേറ്റവും രസകരം, ബ്രിട്ടൻ ഇനാക്റ്റീവ്, ഒന്നിലുമില്ല. ഭാഷമാരുടെ ഭാഷ പിന്മാറ്റക്കാരൻ. ഇവരുടെ യൂറോ പോലും അവൻ എടുക്കുകയില്ല. ബ്രിട്ടനിൽ യൂറോ ചെലവാകുകയില്ല. അവർക്ക് അവരുടെ പൗണ്ട്, അവൻ മാറി നിൽക്കുക. അങ്ങനെ കൃത്യം 10 രാജ്യങ്ങൾ ഈ ലോകത്തിൽ ചരട് പിടിച്ചുകൊണ്ടിരിക്കുക. നിയന്ത്രണം എന്തിനു വേണ്ടി? ഇവരുടെ ഇടയിൽ നിന്നും എതിർക്രിസ്തു വരും. അതിനുള്ള ആക്കങ്ങളെല്ലാം തുടങ്ങി. 2003 അവർ രണ്ട് പരിപാടി തുടങ്ങി. അതെല്ലാം വചന നിവൃത്തിയ. 2003 രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഇന്ന് ഇറാൻ വളരെയധികം പ്രതിസന്ധിയിൽ നിൽക്കുന്നത് എന്താന്ന് ചോദിച്ചെന്നാൽ, അമേരിക്ക ഉപരോധമാണ്, ബ്രിട്ടനുമെല്ലാം. ഇറാൻ ആറ്റം ഉണ്ടാക്കുന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും സംശയം. അതിന്റെ പേരിലാണ് ഇറാനെ ഒരുപാട് ഗ്യാസും പെട്രോളും ഉൽപ്പന്നവും ഉള്ളതാ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവർ തകർന്നു നിൽക്കുക. ഒരു പ്ലെയിൻ അവരുടെ തകർന്ന് 1150 പേര് മരിച്ചു. അതിന്റെ കാരണം ആ പ്ലെയിനിന്റെ സ്പെയർ പാർട്സ് വെളിയിൽ നിന്ന് കിട്ടുന്നില്ല, ഉപരോധം, ബ്ലോക്ക് ചെയ്തിരിക്കുക. അവർ ലോക്കൽ നിർമ്മിച്ചത് കൊണ്ടാ തകർന്നതെന്ന് അവർ തന്നെ പറഞ്ഞു. ഒരൊറ്റ കാരണമാ, അവർ ആറ്റം പ്ലൂട്ടോണിയം 237 അവർ കൾച്ചർ ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നാൽ അവർ നിഷേധിക്കുന്നു എങ്കിൽ ഉപരോധം. എന്നാൽ 2003 സെപ്റ്റംബർ 1 ഇഇസി പറഞ്ഞു, ഞങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്നും ആറ്റം ഉണ്ടാക്കും. ആദ്യമേ സമാധാനം പറയാം, പിന്നെ ആയുധമാവും അല്ലേ? 2003 സെപ്റ്റംബർ 1 ബ്രസൽസിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു. ഞങ്ങൾ ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ നിർമ്മിക്കും. ആരും എതിർത്തില്ല, ഒരു രാജ്യവും, എല്ലാവർക്കും മൗനമാണ്. ഇത് വചന നിവൃത്തി, അവർ നിർമ്മിച്ചാൽ തീരൂ, കാരണം വാക്യമുണ്ട്. ഇതുവരെ നിർമ്മിക്കും, ആദ്യം സമാധാനമായിരിക്കും, ഒടുവിൽ അവർ. നമ്മൾ ഇന്ത്യ അങ്ങനെയല്ലേ, സമാധാനം പറഞ്ഞാൽ നിർമ്മിച്ചത്. ഇപ്പം 1600 വെച്ചിരിക്കുക, എന്നാ ബെയ്ജിങ്ങിൽ ചേരെ കൂമ്പ് കുത്തും. ഇവരെന്തിനു നിർമ്മിക്കുന്നു? ഇവരത് നിർമ്മിച്ച കാര്യവും, കാരണം ഇവരുടെ ഇടയിൽ നിന്നാണ് എതിർ ക്രിസ്തു വരുന്നത്. സഭയെടുക്കപ്പെട്ട് തകർന്നു കിടക്കുന്ന ലോകത്തിൽ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, ഒരു ഭരണാധികാരിക്ക് ലോകഭരണം കിട്ടണമെങ്കിൽ കയ്യിൽ ആയുധം വേണം, മാറ്റം. അത് യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 6:3 വായിച്ചേ, വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുമന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവനെ മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി.
ഒരു വലിയ വാള് അവനെ കിട്ടി. And there was given him a great sword. ഒരു വലിയ വാൾ അവന് കിട്ടി. അവൻ കൊണ്ടുവന്നല്ല, അവന് കിട്ടി. ഈ മൈക്രോഫോൺ ഞാൻ കൊണ്ടുവന്നതല്ല, എനിക്ക് കിട്ടിയതാ പ്രസംഗിക്കാൻ. എന്താണ് വാൾ? സ്വാഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് നോട്ട് ആൻ അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്, കൃഷി ആയുധമല്ല, യുദ്ധായുധം. വാൾ വെട്ടാനുള്ളത് എങ്കിൽ ഇത് 2000 മുമ്പ് എഴുതിയ. ഇന്നത്തെ ഏറ്റവും വലിയ വാൾ എന്നതാ? ഇന്നത്തെ ഏറ്റവും വലിയ വെപ്പൺ ഏതാ? ന്യൂക്ലിയർ വെപ്പൺ അല്ലേ? എങ്കിൽ ഒരു വലിയ വാളവന് കിട്ടി. അർത്ഥം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആറ്റമായുധം അവന് കിട്ടി. അപ്പോൾ 2003 അവർ ആ പ്രോജക്റ്റ് ഇട്ടു. ഇന്ന് 2012, 9 ടോപ്പ് സീക്രട്ട് ആയി. എവിടം വരെ ആയെന്നറിയാൻ മേല. അവരെവിടെയെങ്കിലും വെച്ച് ആറ്റമുണ്ടാക്കിയത് ആയുധമായി തീർത്തത് ഏതെങ്കിലും ഡെസേർട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ചത് ആറ്റം ബോംബ് ആയെങ്കിൽ എപ്പോഴാകുമോ? ആ കറക്റ്റ് ഡേയിൽ എന്റെ പ്രിയൻ ആകാശ മേഘത്തിൽ വന്ന് തന്റെ പ്രിയപ്പെട്ട സഭയെ ചേർക്കും. കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. അടുത്തത് അതേ വർഷം 12 അവർ മറ്റൊരു പ്രോജക്റ്റ് ഇട്ടു. 2009 പബ്ലിക്കിന് തരാമെന്ന് പറഞ്ഞു. ഇത് 2012 ഇതുവരെ തന്നിട്ടില്ല, അവരുടെ കയ്യിലുണ്ട്. ഒരു പബ്ലിക്കായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഗലീല പ്രോജക്റ്റ് ഉണ്ടാക്കും. എന്തിനാണെന്ന് പുറകെ പറയാം. ഇന്ന് ഈ ടെലികമ്മ്യൂണിക്കേഷൻ ഇത്ര ഫാസ്റ്റ് ആയതിൻ്റെ കാരണം എന്താ? നിങ്ങളുടെ വാഹനത്തിലിരിക്കുന്ന നാവിഗേറ്റർ മുതൽ ഈ കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് ആകാൻ കാരണം അതിൻ്റെ ഉടമസ്ഥർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അതാണ് GPS, ഗ്ലോബൽ പൊസിഷണൽ സിസ്റ്റം. അമേരിക്ക വെച്ചിരിക്കുന്ന 28 സാറ്റലൈറ്റ്, ആ സാറ്റലൈറ്റിനോടനുബന്ധം മറ്റുള്ള രാജ്യങ്ങൾ കണക്ട് ചെയ്താണ് ഈ കമ്മ്യൂണിക്കേഷൻ ഇത്ര ഫാസ്റ്റ്. നാവിഗേറ്റർ പ്ലെയിൻ എല്ലാം പോകുന്നു. എന്നാൽ ഈസി മറ്റൊന്ന് വെച്ചു കഴിഞ്ഞു, അതിന്റെ പേര് ഗലീലിയോ പ്രോജക്ട്. 30 സാറ്റലൈറ്റ് ഉണ്ട്. GPSനേക്കാൾ അനേക മടങ്ങ് ആക്യുറേറ്റ് ആണെന്ന് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ആത്മീയ മകൻ മറൈൻ എഞ്ചിനീയർ പറഞ്ഞു. ഗ്രീക്കിലെ കപ്പൽ കമ്പനികൾക്ക് എങ്ങനെയും അത് കിട്ടി, അവരിൽ നിന്നുള്ള അറിവാണ്. വളരെ കറക്റ്റ്, ആക്യുറേറ്റ്. എന്തിനാണെന്ന് പുറകെ പറയാം, ശ്രദ്ധിച്ചോണം. ഈസിയുടെ ഡെവലപ്മെന്റ് എതിർ ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളം. ഈസിയുടെ ഡെവലപ്മെന്റ് സഭയെടുക്കപ്പെടുന്നതിന്റെ അടയാളം. അവർ ഏതിനകത്തെല്ലാം കൈകടത്തുന്നുണ്ടെന്ന് അറിയാവും. ഇതാ ഒരു വാക്യം കൂടെ വായിക്കാം നമുക്ക്. ദാനിയേൽ പ്രവചനം 8:23 ശ്രദ്ധയെ തിരിക്കാം.
എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെ നശിപ്പിക്കുകയും ചെയ്യും.
ഈ പ്രവചനം 2600 മുമ്പ് പരിശുദ്ധാത്മാവ് എഴുതിയത് ആക്യുറേറ്റായി 2009 മുതൽ ഇന്ന് വരെ നിവർത്തിച്ചു. നിങ്ങളും ഭാഗികമായി അതിന്റെ സാക്ഷികളാണ്, ഞാനും. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് 1, 2 അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ. And his power shall be mighty, but not on his own power, and shall destroy wonderfully, and shall prosper and practice, and shall destroy the mighty and the holy place. And the meltha vakkunnathil kava 23 vandirukana 23 alex parra 23 23 and in the latter time of their kingdom 1 latter time of their king, the number one. Two, when the transgressors are come to the full. ഇത് രണ്ടും ഒന്ന് കേട്ടോണം. എതിർ ക്രിസ്തു വരുന്നതിന് രണ്ടടയാളം, അവരുടെ രാജ്യത്വത്തിന്റെ അവസാനം. എന്തുവാ അവരുടെ രാജ്യത്വത്തിന്റെ? 2009 ഒരു സിസ്റ്റം നിലവിൽ വന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ മൂന്ന് കാതലായ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ ഒരു രാജ്യത്തിനും സാധിക്കുന്നില്ല. ഒന്ന്, രാജ്യങ്ങൾ തമ്മിൽ ആർക്കും ആരെയും ഭയമില്ല. കാരണം 10-12 പേരുടെ കയ്യിൽ 200,000+ ആറ്റമായുധ ഇരിപ്പുണ്ട്. പിന്നെ അവരുടെ കൂട്ടുകാർക്ക് കൊടുത്തത് വേറെ. 1989 റഷ്യ 12 കഷണമായപ്പോൾ തീവ്രവാദികളുടെ കയ്യിൽ ആറ്റമായുധം കിട്ടിയിട്ടുണ്ടോ എന്ന് ഭയപ്പെടുന്നു. തെളിവില്ലായെങ്കിലും ഭയപ്പെടുന്നു, സംശയിക്കുന്നു. അതുകൊണ്ട് ആർക്കും ആരെയും ഭയമില്ല. ഒന്ന്, രണ്ട്, ലോകത്തിൽ തീവ്രവാദികൾ വളരെയധികം നിരന്നു കഴിഞ്ഞു. ഇവരെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഇന്ത്യ മുതൽ അമേരിക്ക വരെ എല്ലാ രാജ്യങ്ങളിലും തീവ്രവാദികളുണ്ട്. അതാണല്ലോ സെക്യൂരിറ്റിയൊക്കെ ഇത്രയും കർശനമായത്. മൂന്ന്, സമ്പദ്ഘടന ഓരോ ദിവസവും ചെല്ലും തോറും കുഴഞ്ഞു മറിയുന്നു. ഈ മൂന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഒരു സിസ്റ്റം നിലവിൽ വന്നു 2009. ബുദ്ധിജീവികൾ, ചില പ്രത്യേക രാജ്യങ്ങൾ, ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ലോകപ്രശസ്തമായ രണ്ട് മൂന്ന് ബാങ്കുകൾ, ശാസ്ത്രജ്ഞന്മാർ, ഇസി, ഇവരാണ് ഇതിൻ്റെ ശില്പികൾ. ആ സിസ്റ്റത്തിൻ്റെ പേരാണ് ദ ന്യൂ വേൾഡ് ഓർഡർ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം എന്താണ്. അത് ഞാൻ പറയുമ്പോൾ മുമ്പേ പറഞ്ഞു, സോമാറ്റിക്സൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ഒത്തുവരും. ന്യൂ വേൾഡ് ഓർഡർ, എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ പരമാധികാരം. അതിന് ആരും ടച്ച് ചെയ്യേണ്ട. ഇന്ത്യക്ക് ഇന്ത്യൻ പ്രസിഡന്റ്, അമേരിക്കയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ്, അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും. അടുത്തത് കേട്ടോണം, അപ്പോൾ തന്നെ എല്ലാവർക്കും സ്വീകാര്യനും ബുദ്ധിമാനും നയമുള്ളവനും തീരുമാനമെടുക്കുവാൻ കഴിവുള്ളവനുമായ ഒരു പ്രോമിനന്റ് വ്യക്തിയെ കണ്ടുപിടിക്കാം. ആ വ്യക്തിയുടെ കയ്യിൽ ലോകം നമുക്ക് കുറച്ചു നാളത്തേക്കൊന്ന് ട്രയലിന് കൊടുക്കാം. അദ്ദേഹത്തിന് വേൾഡ് ചെയർമാൻ എന്ന് പേരിടാം. അത് വിജയിച്ചാൽ ആ വ്യക്തി വേൾഡ് റൂളർ ആകട്ടെ. എവിടെ നിൽക്കുന്ന സംഭവം? ന്യൂ വേൾഡ് ഓർഡർ. ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞു. അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ച, അമേരിക്ക മുതൽ അങ്ങ് കിഴക്കോട്ട് വീശിയ ഒരു പ്രതിഭാസം 2011 ശക്തമായ നിയമമുള്ള ഈ രാജ്യത്തിൽ നിങ്ങൾക്കറിയാം, വാൾസ്ട്രീറ്റ് പിടിച്ചെടുക്കുക സംഭവിച്ചില്ലേ? 10,000+ സ്ത്രീകളും പുരുഷന്മാരും തെരുവീതികളിൽ ദിവസങ്ങൾ തമ്പടിച്ച്. അവരെന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് പാർട്ടി വേണ്ട, രാജ്യം വേണ്ട, ഭരണം വേണ്ട, മന്ത്രി വേണ്ട, പക്ഷേ ഞങ്ങളുടെ ജോലി പോകുന്നു, ഞങ്ങളുടെ വീട് മോർട്ട്ഗേജ് അടക്കാനൊക്കുന്നില്ല, ഞങ്ങളെല്ലാം തകരാറിലാകുന്നു, ഇതിനൊരു പരിഹാരം വേണം, ഒരു പ്രതിഷേധ കൊടുങ്കാറ്റ്. ഏ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് 2 മാസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ആ വൈറ്റ് ഹൌസിലെ കാരോ തീപ്പന്തം വലിയെറിഞ്ഞു. 2,000 പേരുടെ ഒരു വലിയ യാഥ ടി വി കാണിച്ചു. പുകയും ആരും ഓടിപ്പോയില്ല, പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തില്ല, ആരും വേറെ അപകടം കാണിച്ചില്ല. ഇവർക്ക് ഭരണമൊന്നും പിടിച്ചെടുക്കുകയല്ല, ഒരു പ്രതിഷേധം. എന്താ, ലോകത്തിലെ ഭരണത്തോടൊരു പ്രതിഷേധം കിഴക്കോട്ട് വന്നു. ബ്രിട്ടനിൽ സെന്റ് പോൾസ് കത്തീഡ്രലിലെ കുർബാന കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടുത്തെ വിശാലമായ ആ മൈതാനത്ത് 10,000 കൂടി. അവർക്കും ഇതേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് ഭരണം വേണ്ട, പാർട്ടി വേണ്ട, ഞങ്ങളെ ഒരു ഭരണകൂടത്തിനെതിരെ. പക്ഷെങ്കിൽ ഞങ്ങളുടെ സമ്പദ്ഘടന തകരുന്നു, ഞങ്ങളുടെ കടം വർദ്ധിക്കുന്നു, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നു, ഇതിന് പരിഹാരം ആരുമില്ലേ എന്നൊരു ചോദ്യം. അതങ്ങോട്ട് പടർന്നറിയാമോ? 97 രാജ്യങ്ങളിൽ പടർന്നു കണക്ക്. 193 രാജ്യമായി ഭൂമിയിൽ നിന്നുള്ളത്. അതിൽ 97 രാജ്യങ്ങൾ ഇത് പടർന്ന് ഈ ഒരു സ്വഭാവം, ഈ പനി, സമാധാനത്തിന്റെ പ്രാവ് പറക്കുന്ന വത്തിക്കാനുള്ള സെയിം പരിപാടി. ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഒരു അണ്ണാച്ചി 10 ദിവസം കയറി രാംലീല മൈതാനത്തിരുന്ന് നിങ്ങൾക്കറിയാവോ? അണ്ണാ ഹസാരെ പുള്ളി ഇതൊക്കെ തന്നെ. അപ്പൊ ലോകത്തിൽ മുഴുവൻ മനുഷ്യരുടെ ഇടയിൽ ഒരു ഭരണമാറ്റത്തിന്റെ ഒരു ആഗ്രഹം. ആരും സമരത്തിനല്ലെങ്കിലും ഒരു വലിയ ചിന്ത. അപ്പോൾ കൃത്യം വചനം നിവൃത്തി കെട്ടണം, അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലം. The latter time of their kingdom, not ruling. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലം. കഴിഞ്ഞ വർഷം മുതൽ ഒരു സംഭവം ഇത്ര കൃത്യമായിട്ട് വചനം നിറവേറ്റുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോണം. 1967 ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ തകർന്ന തരിപ്പണമായ ഈജിപ്ത്, ആ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഭരണാധികാരി മുബാറക് ഏകാധിപതിയായിരുന്നു, രാജാവാ ഭരണമാവാ, പക്ഷെങ്കിൽ അദ്ദേഹത്തെ പോലെ കഴിവുള്ളവനില്ല. ഏത് രാജ്യങ്ങൾ തമ്മിലും വഴക്കുണ്ടായാൽ അവിടെ നെരുതിയിൽ എണ്ണയൊഴിക്കാത്ത തമ്മിൽ സമന്വയിപ്പിക്കുന്ന ദീക്ഷണശാലി. അദ്ദേഹത്തിന്റെ ആ സ്വഭാവ മഹിമയെ പ്രശംസിച്ചുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിദേശ ഭരണാധികാരികൾക്ക് അധികം കൊടുത്തിട്ടില്ലാത്ത ഒരു പുരസ്കാരമുണ്ട്, നെഹ്റു അവാർഡ്. അത് അദ്ദേഹത്തിന് നൽകി ബഹുമാനിച്ചു. ഈ മിസ്റ്റർ മുബാറക്കിന് ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു കറുത്ത വർഗക്കാരൻ അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ അറബി ലോകത്തിന്, പ്രത്യേകിച്ചും യൂറോപ്പിൽ പൊതുവെ ഒരു ചിന്തയുണ്ടായി, എന്തായിരിക്കും അറബി ലോകത്തിന്റെ ഭാവി. ആകാംക്ഷ അകറ്റാൻ ഇന്നത്തെ മിസ്റ്റർ പ്രസിഡന്റ് ബാരക് ഒബാമയെ ഈജിപ്തിലെ മണ്ണിൽ നിന്ന് പ്രസംഗിക്കാൻ കളപൊരുക്കിയ പുള്ളിയ ബാരക് ഒബാമ അവിടെ വന്ന് പരസ്യമായി പറഞ്ഞു, അറബി ലോകത്തോട് യുദ്ധത്തിന് അമേരിക്കയില്ല, നിങ്ങൾ ആ കാര്യത്തിന് വിഷമിക്കണ്ട. അങ്ങനെ വരെ ആകുലം അകറ്റുവാൻ വഴിയൊരുക്കിയ മുബാറക് ഇന്ന് എവിടാന്നറിയാമോ? ജയിലിൽ. അദ്ദേഹത്തിന് ജയിലില്ല, 82 വയസ്സുണ്ട്. അദ്ദേഹത്തെ കൊല്ലണമെന്ന് വരെ പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നു അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ മുഴുവൻ വിട്ടുതരാൻ, അദ്ദേഹത്തെ സ്ക്വയർ ചെയ്യാൻ. പത്രക്കാരൊരു ഭാഷ എഴുതിയിട്ടുണ്ട്, അറബ് വസന്തം. മാങ്ങാപ്പഴം പഴുത്തൊന്നിന് പുറകെ ഒന്നായിട്ട് പൊഴിയുന്ന പോലെ ഈ വചനം നിങ്ങൾ കേട്ടോണം. അങ്ങ് വടക്ക് ടർക്കി മുതൽ തെക്ക് ബഹ്റിൻ വരെ ഒരിളക്കം. ഇന്ത്യ, അമേരിക്ക, ബംഗ്ലാദേശ്, ചൈന, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഇത് ബാധകമല്ല. അവിടെയെല്ലാം ഡെമോക്രാറ്റിക് റൂളിംഗ്. എന്നാൽ ഇത് മുഴുവൻ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യം. വാക്യം കണ്ടോ? ദ ലാറ്റർ ടൈം ഓഫ് ദേർ കിങ്ഡം, അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലം. ടർക്കിയിലടക്കം, അൾജിയേഴ്സിലടക്കം, ലിബിയ എണ്ണ സമ്പന്നമായ രാജ്യം. അവിടുത്തെ ഭരണാധികാരി ഏകാധിപതിയായിരുന്നു ഖദാഫി, പക്ഷെ ആ രാജ്യത്തെ ഉയർത്തിയാളാ. അദ്ദേഹത്തിന്റെ ദാരുണ അന്ത്യം നിങ്ങൾക്കറിയാമല്ലോ. ഒരു വെള്ള പൈപ്പിനകത്ത് വെച്ച് വെടിവെച്ചു കൊന്നു. മോഷണത്തിന് കൈവെട്ടുന്ന സൗദി അറേബ്യയിൽ ഭരണകൂടത്തിന് ഇതിനെ ഇപ്പൊ മുറുമുറുപ്പ്. ഒരേ ടൈമാ നോക്കത്തോണം. സമ്പന്നന്മാര് മാത്രമുള്ള കുവറ്റിൽ ഏതാണ്ട് ഒരു മാസം മുമ്പേ പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിന് മുമ്പിൽ 10,000 കുവറ്റികളുടെ ഡെമോൺസ്ട്രേഷൻ. സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ പ്രോബ്ലം. നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സ് ബഹറിലുണ്ടോ? ഇപ്പൊ ഒന്ന് വിളിച്ച് ചോദിച്ച്. അവർ പറയും, അമ്മാമ അജായ, ഞങ്ങളുടെ ഒരു കാലം ഇവിടെ, ഒരു കാലം കൊച്ചിയിൽ വന്നു, അവിടുത്തെ രാജാവിന്റെ ഒരു കാലം അവിടെ, ഒരു കാലം യൂറോപ്പിൽ വന്നു. ആ വാക്യത്തിന്റെ തിരുവചനം ഒരു മതത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഒരു സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള, ദൈവമക്കൾ മനസ്സിലാക്കാനുള്ളതാ. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലം എന്താണെന്നറിയാമോ? ഇവിടെ എല്ലാം ഭരിക്കുന്ന രാജാക്കന്മാരല്ല, ഷെയ്ക്കുമാരാ. മറ്റേ പുള്ളി ലോകരാജാവായിട്ട് വരണമെങ്കിൽ ആരാ? ഈ മറ്റേ പുള്ളി ഞാൻ പറയുന്നത്, യെസ്, ആന്റി ക്രൈസ്റ്റ് വരണമെങ്കിൽ ഈ ചോട്ട എല്ലാം താഴെ പോകാതെ പണി നടക്കത്തില്ല. അവനൊരു വേൾഡ് ടൈറന്റ് ആയിട്ട് വരണമെങ്കിൽ, ലോക ഭരണ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ഡെമോക്രാറ്റിക് കൺട്രി, അവിടുത്തെ അധികാരികളെ ഇറക്കി വിടുകയോ കയറ്റുകയോ ചെയ്യാം. ഇതൊന്നും അങ്ങനെയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവരാ. ഇത് മുഴുവൻ ഇളകും. എന്താ, സഭയെടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവൻ ഒറ്റ റൂളിംഗ് നടത്തും. ടൈറന്റ് സർവാധിപത്യം നടത്താൻ ഇവൻ ഏകനായി ലോകത്തിന്റെ ഭരണം പിടിച്ചെടുക്കും സത്താൻ. അതിന് കളമൊരുക്കിക്കൊണ്ട് പതിവില്ലാത്ത വിധത്തിൽ 2011 തുടങ്ങിയ പരിപാടിയാ. 2012 ആയപ്പോഴത്തേക്ക് മൂർധന്യത്തിലായി ഈ ഏകാധിപതിമാർ അല്ലെങ്കിൽ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം ഇളക്കം. അത് വിളിച്ചു പറയുന്നു, ഒരുവൻ വരും. അതിനു മുമ്പ് നമ്മുടെ പ്രാണപ്രിയൻ ആകാശമേഘത്തിൽ വന്ന് നമ്മളെ സ്വർഗങ്ങളിലേക്ക് എടുക്കും. ആ വാക്യം ഒന്ന് കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ. അടുത്തത് അതിനേക്കാൾ ഗൗരവമുള്ളതാ. നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ മേലെന്ന് എനിക്കറിയാൻ മേല. അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ട്രാൻസ്ഗ്രസേഴ്സ് ആർ കം ടു ദ ഫുൾ. എതിർക്രിസ്തുവിന്റെ രണ്ട് ഭരണപരിഷ്കാരമുണ്ട്. ദാനിയേൽ പ്രവചനം 7:25 എന്ന് വായിച്ച്, അവന്റെ ഭരണം എടുക്കുമ്പോൾ ഒന്ന് അവൻ സമാധാനം എടുത്തു കളയും. അടുത്തത് കേട്ടോണം.
അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന് വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും.
അവൻ യഹൂദന്മാരെ കൊല്ലുക മാത്രമല്ല, സമയം മാറ്റും, നിയമം മാറ്റും. സമയം മാറ്റാൻ കാരണം, നാം രൂപാന്തരപ്പെട്ട് 3.5 വർഷം കഴിഞ്ഞാൽ നേരം വെളുത്താ സൂര്യൻ ഉദിക്കത്തില്ല. നമുക്ക് നാളെ ചിന്തിക്കാം. സൂര്യൻ ഉദിക്കത്തില്ല. ശനിയാഴ്ച കുട്ടികൾ കിടന്ന് ഉറങ്ങുന്ന പോലെ സൂര്യൻ കിടന്നു. ശനിയാഴ്ച സൂസന്നാക്കി എഴുന്നേറ്റ് 11 മണിക്ക് കർത്താവിൻ്റെ വരവിന് ശേഷം 3.5 വർഷം കഴിയുമ്പോൾ ശാസ്ത്രം തെളിയിച്ചു സൂര്യൻ കിടന്ന് ഉറങ്ങും. അതുകൊണ്ട് നിയമം മാറ്റും. അവൻ്റെ സൈറം കേൾക്കുമ്പോൾ അവൻ ജോലിക്ക് വരണമെന്ന് സമയം മാറ്റും. അടുത്ത് നിയമം മാറ്റും, നിയമം മാറ്റും. ഹി വിൽ ചേഞ്ച് ദ ലോ. ഏത് നിയമം? ഒരൊറ്റ നിയമം ഈ ലോകത്തിൽ നിലവിലുണ്ട്. ഓൺലി വൺ ലോ. ശ്രദ്ധിച്ചതിനെ കേട്ടോണം പ്രായമുള്ളവർ, കുട്ടികൾ ശ്രദ്ധിക്കേണ്ട പോട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുകയേ വേണ്ട. നിങ്ങൾ പത്രത്തിൽ നോക്കിക്കൊണ്ടിരുന്നു, പ്രായമുള്ളവർ മാത്രം. ഓൺലി ഗ്രോണപ്പ്. കുട്ടികൾ നോക്കണം, ശ്രദ്ധിക്കേണ്ട. കുട്ടികൾ ശ്രദ്ധിക്കണം, തമാശയല്ല, കാര്യമായിട്ട് പറഞ്ഞതാണ്. ആ വീഡിയോയുടെ സ്റ്റാൻഡ് ഇരിക്കുന്ന മുതൽ പുറകോട്ടുള്ള സഹോദരിമാരും ഇവിടെയുള്ള സഹോദരന്മാരും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരൊറ്റ നിയമം ലോകത്തിൽ നിലവിലുണ്ട്, ഒരു ഗവൺമെന്റും പാസ്സാക്കാത്ത, ഒരു പാർലമെന്റും പാസ്സാക്കാത്ത ഒറ്റ നിയമം. അതിൻ്റെ പ്രത്യേകത എല്ലാവരും അത് അനുഷ്ഠിക്കുന്നു. ആരല്ല? വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, കറുത്ത വർഗക്കാർ, വെളുത്ത വർഗക്കാർ, ധനവാന്മാർ, ദരിദ്രന്മാർ, എല്ലാം ഈ നിയമം അനുഷ്ഠിക്കുന്നു. ഇനിയും സമൂഹം വെറുക്കുന്ന കുറച്ച് ആളുകളുണ്ട്, സൊസൈറ്റി വെറുക്കുന്നത്, ടെററിസ്റ്റ്, ഡ്രഗ് അഡിക്ട്സ്, തീവ്രവാദികൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, കൊലപാതകന്മാർ, ഗുണ്ടാകൾ, ഇവരും ഈ നിയമം അനുഷ്ഠിക്കും. അതിനേക്കാൾ മർമ്മം പറയാം, മെന്റൽ അസുഖമുള്ളവരുണ്ട്. ഈ 3 കോടി ന്യൂറോണിന് ഇടയിൽ കിടക്കുന്ന ഡോക്ടറുടെ ഭാഷ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇങ്ങനെ കോടിക്കോടി കിടക്കുന്നു. ഇപ്പം പറഞ്ഞ എന്നാ, പിന്നെ പറഞ്ഞ എന്നാന്ന് അറിയാൻ പറ്റാത്തവർ, അവർ ഈ നിയമം അനുഷ്ഠിക്കും. ഏത് നിയമമെന്ന് അറിയാമോ? ഒറ്റ ലോ. ആർക്കൊന്നും പറയാമോ? എൻ്റെ വൈഫിന് പറയാൻ അവകാശമില്ല, മരു മകൾക്കും പറയാൻ അവകാശമില്ല, മകനും പറയാൻ അവകാശമില്ല. അവർ കേട്ട് കാണുകൊണ്ട നീ ടോമിനും അവകാശമില്ല. അവൻ കൈ പൊക്കി ജനിച്ചാൽ ഇല്ല മോളെ, അതൊന്നുമല്ല പോയിന്റ്. ഒരൊറ്റ നിയമം, ഇറ്റ് ഇസ് എ ലോ. That is a system. ഒരിക്കൽ ജനിച്ചാൽ മരണം. ഒരു ലോ ഉണ്ട്, ഒരു ഗവൺമെന്റ് പാസ്സാക്കാത്ത നിയമം എല്ലാവരും അനുഷ്ഠിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം പറയാം, obeying the rule. മനുഷ്യൻ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതിനാൽ മനുഷ്യന്റെ അകത്തുനിന്നും വെളിയിലേക്ക് വന്ന നിയമം. ലോകത്തിലെ നിയമങ്ങളെല്ലാം പുറത്തു നിന്ന് അങ്ങോട്ട് വന്നതാ. ചുമന്ന ലൈറ്റിൽ വണ്ടി ഓടിക്കരുത് ജനിച്ചപ്പോഴുള്ള നിയമമല്ല, വണ്ടി ഓടിക്കാൻ പഠിച്ചപ്പോഴത്തെ ലോയ. ഈ ഒരൊറ്റ ലോ അകത്തു നിന്നും വന്നതാ. ലോ എന്താന്ന് ഞാൻ പറയാം, നിങ്ങളുടെ ആങ്സൈറ്റി കൂട്ടുന്ന കിട്ടുന്നില്ല. ദ മോറൽ ലോ, ധാർമ്മിക നിയമം. എന്താതെ? വീട്ടിലെ പിതാവിന് തന്റെ രക്തത്തിൽ താൻ ജനിപ്പിച്ച മകളെ എങ്ങനെ കാണാം? അമ്മയ്ക്ക് തന്റെ മകൾ, അമ്മയ്ക്ക് തന്റെ മകനെ എങ്ങനെ കാണാം? കോളേജിൽ പഠിക്കുന്ന ഒരു കൊച്ചനവന്റെ ഇളയ പെങ്ങളെ എങ്ങനെ കാണാം? ഇത് ദൈവം മനുഷ്യനെ തന്റെ രൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതിനാൽ മൃഗങ്ങൾക്കില്ല, പക്ഷികൾക്കില്ല, ഇഴജന്തുക്കൾക്കില്ല, ദൈവത്തിന്റെ രൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതിനാൽ സകല മനുഷ്യരുടെയും അകത്തെ ആത്മാവിന്റെ ചലനം ദൈവികമായതിനാൽ അകത്തുനിന്ന് വന്നതാ ഈ നിയമം. ഒരു ഗവൺമെന്റും പാസ്സാക്കിയതല്ല. ഈ നിയമം അവൻ മാറ്റും. ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അവർ കരയുയർത്തണം. അവർക്ക് വേണ്ടി പാസ്റ്റർ നബിമാമം പ്രാർത്ഥിക്കട്ടെ. ഇവിടെ എല്ലാവരും ദൈവമക്കളാണ്, ഇവിടെ നിങ്ങൾക്ക് ബാധകവും. ഈ നിയമം അവൻ മാറ്റും. അവൻ പറയാ, എങ്ങനെ അപ്പൻ അമ്മ പെങ്ങളാങ്ങൾ അതൊക്കെ പണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവനെ ലോ കൊണ്ടുവരും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ക്രിസ്തുമസ് എന്ന ക്രൈസ്തവ ലോകത്തിന് ആർക്കും അറിയാൻ മേല. ഡിസംബർ അതിൻ്റെ ആഘോഷം എപ്പം തുടങ്ങുമെന്ന് അറിയാവോ? സെലിബ്രേഷൻ. ഓരോ രാജ്യങ്ങളിൽ ഓരോ സിസ്റ്റമാണ്. കേരളത്തിൽ 1 December തുടങ്ങുന്നത്. 1 December നോക്കിക്കണം. കടകളിലൊക്കെ ആര് തൂങ്ങും? കടക്കാരനല്ല തൂങ്ങുന്നേ, സ്റ്റാർ തൂങ്ങും. ഈ രാജ്യത്തെ അറിവ് ശരിയാണെങ്കിൽ നവംബർ ആകുമ്പോൾ തയ്യാറാവുമെന്ന്. യെസ്, കറക്റ്റ്. 25 December ക്രിസ്തുമസ്. പക്ഷെ നേരത്തെ തുടക്കമായി. ഇതുപോലെ ഈ നിയമം ഇവൻ ഭരണമേറ്റെടുത്ത് 3.5 വർഷം കഴിയുമ്പോൾ തുടങ്ങുമെങ്കിൽ ഏതാണ്ട് 4 വർഷമായി ഇത് ലോകത്തിൽ കേരളം മുതൽ എല്ലാ രാജ്യങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞു. ഒരു വലിയ ഇഷ്യൂ ആയിട്ട് തീർന്നിരിക്കുക. യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തത് 2009 ഈ സംഭവം. ലോകം മുഴുവൻ ദുഃഖത്തോടെ പറയാം, കേരളത്തിൽ ഒരു പത്രക്കാരൊരു കോളം തന്നെ ഇട്ടിട്ടുണ്ട്, 52 വയസ്സ് പ്രായമുള്ള പിതാവെ 8 വയസ്സുള്ള മകളെ പീഡിപ്പിച്ചു. തിരുവനന്തപുരത്തിനടുത്ത് കാട്ടാക്കടയിൽ 53 വയസ്സുള്ള പിതാവെ 11 വയസ്സുള്ള മകൾക്ക് 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഇത് വ്യാപകമായി ഈ രാജ്യത്തുമുണ്ട്, എല്ലാ രാജ്യത്തുമുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഈ ലോകത്തിന്റെ വിശുദ്ധി തീരാൻ പോകുകയാണ്. എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ നമുക്കല്ല സാധ്യ, എന്റെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതിനുള്ള ഏക വഴി ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ പറിച്ചു നടണം സ്വർഗത്തിലേക്ക്. ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തിരിക്കുക. ഒത്തിരി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോളേജിൽ ഇന്റർവ്യൂവിനെന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയി സ്വന്തം മകളെ ഹോട്ടലിൽ റൂമെടുത്ത് വല്ലാതാക്കിയ അപ്പൻ. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തത് കൊണ്ട് തല ഉയർത്തുക. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉപായബുദ്ധിയും ഉഗ്രഭാവവുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ 6 വിധത്തിൽ അന്നത്തെ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും കൺട്രോൾ ചെയ്യും. അടുത്ത വിഷയം അതാ. വിശുദ്ധന്മാർ ആരും ഇവിടെ കാണത്തില്ല, പരിശുദ്ധാത്മാവ് മാറും, ദൈവമക്കൾ മാറും. ദൈവമക്കളെ മാറത്തുള്ളൂ കേട്ടോ, ദൈവമക്കളാണെന്നും പറഞ്ഞ് നടന്നാലും മാറുക. ആ അനുഭവം വേണം, ആ അനുഭവത്തിൽ നമ്മൾ ജീവിക്കണം, രക്ഷിക്കപ്പെടണം, കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം, പാപത്തിൽ നിന്ന് വേർപെടണം, ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം, കൂട്ടായ്മ ദൈവമക്കളോട് ആയിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഇതെല്ലാം സ്വർഗം കൗണ്ട് ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ഇതെല്ലാം കൗണ്ട് ചെയ്യും. രക്ഷിക്കപ്പെടണം, കർത്താവിന്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം അനുഷ്ഠിക്കണം. നമുക്കറിയാം, ഞാൻ പറയണ്ടെങ്കിലും നിങ്ങളല്ല ചെയ്തോരാ, അതുകൊണ്ടും ആയില്ല, സ്നാനപ്പെട്ട് വെച്ച് പരിപാടി ആയില്ല. പ്രൈസ് ദ ലോർഡ്. പിന്നെ പാപത്തിൽ നിന്ന് വേർപെട്ട് കൂട്ടായ്മ, അതാ കർത്താവ് നോക്കുന്നത്, ആരോടാ കൂട്ടായ്മ? ഈ കൂട്ടായ്മ അനുസരിച്ച് നമ്മുടെ ആത്മീയ വളർച്ചയും ശാരീരിക വളർച്ചയും എല്ലാം ഉണ്ടാകും. കൂട്ടായ്മ കൊണ്ടൊരു ചിന്തകം പറഞ്ഞൊരു ഒരാളാരാന്ന് പഠിക്കണമെങ്കിൽ വേറെ എങ്ങും പോകണ്ട, അവൻ്റെ കൂട്ടുകാരാണോ അന്വേഷിച്ചാണ് എന്നും. കർത്താവ് അതാ നോക്കുന്നത്, കൂട്ടായ്മ എവിടാ? പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കൂട്ടായ്മ ആരോടാ? ദൈവമക്കളോടായിരിക്കണം. നമ്മുടെ ആരാധന എവിടെയായിരിക്കണം? വചനപ്രകാരം ആരാധിക്കുന്നവരുടെ നടുവിൽ ആരാധിക്കണം. കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. ഇങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ളവർ മാത്രമേ കയറിപ്പോകത്തുള്ളൂ. ഫസ്റ്റ് ക്വാളിറ്റി കർത്താവിൻ്റെ വരവി പോകത്തില്ല, അത് വിചാരിച്ചുള്ളതാണ്. അതിൻ്റെ പേരാണ് എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടി. അങ്ങനൊരു മണവാട്ടി ഉണ്ട് ഇവിടെ. അതിന് വേറൊരു ഭാഷ പറയാം, കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭ, ദ റിജക്റ്റഡ് ക്രിസ്ത്യൻ ചർച്ച്. ഫസ്റ്റ് ക്വാളിറ്റി അല്ല പോകുന്നത്, സൂപ്പർ ക്വാളിറ്റി. കറ ചുളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാത്തത്. നമ്മളെല്ലാവരും ആ ക്വാളിറ്റിയിൽ നിന്നോണം. അതിനകത്തു നിന്ന് പുറകോട്ട് നമ്മളെ പിടിച്ചു വലിക്കാൻ സാത്താൻ ശ്രമിക്കും. ഇതിനിടയിൽ പറയേണ്ട ചുമതല എനിക്കുണ്ട്. അതുകൊണ്ട് ആ പാട്ടുകാരനെ പാടണം, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം. അത് കഴിയുമ്പോൾ 6 വിധത്തിൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും അവൻ കൺട്രോൾ ചെയ്യും. അതിൻ്റെ മുഴുവൻ കണ്ടുപിടുത്തങ്ങളും നടത്തി. 6-ാമത്തെ കാര്യത്തിൽ ഞാൻ ദൈവത്തിന് കോടാകോടി സ്തോത്രം ചെയ്യുന്നു. 6-ാമത്തെ കണ്ടുപിടുത്തം പ്രാക്ടിക്കൽ പരാജയപ്പെട്ടു, തിയറി ജയിച്ചു. അത് ദൈവമക്കളാകുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു രീതി ദൈവത്തിൻ്റെ. അതുകൂടെ ഇപ്പോഴെങ്ങാനും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ കർത്താവെ ഞാൻ ഓർത്തു. 1-ാമത്തെ അവൻ്റെ കൺട്രോളിങ്, 3 വസ്തുക്കൾ അവൻ കൺട്രോൾ ചെയ്യും. വെളിപ്പാട് ആറിൻ്റെ അഞ്ച് എന്ന് വായിച്ച്.
മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന്റെ
ഒരിടങ്ങഴി ഈ ലോകത്തിലേക്ക് മുഴുവൻ ഒറ്റ സ്കെയിൽ, 1 pair of scales, 3 വസ്തുക്കൾ അവൻ കൺട്രോൾ ചെയ്യും. ഫുഡ് സ്റ്റഫ്, ലിക്കർ, പെട്രോളിയം, ഇത് 3 അവൻ പറയാത്ത വ്യക്തികൾക്ക് അന്ന് കിട്ടത്തില്ല. കടയിൽ ചെന്ന് 1 kilo ഷുഗർ വേണമെങ്കിൽ should get the consent of Antichrist. ഇപ്പം കാറ് കൊണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കാറിന് രണ്ട് വരയും വരച്ച് ഫുൾ ടാങ്ക് അടിച്ചു പോകുന്ന പണിയൊക്കെ അന്ന് നിൽക്കും. അന്ന് ജീവിക്കുന്നവർക്ക് അവൻ പറയാതെ പെട്രോൾ കിട്ടത്തില്ല, മദ്യം കിട്ടത്തില്ല. ഒന്നാമത്തെ കൺട്രോളിങ്, എങ്ങനെ? രണ്ട്, സെക്കൻഡ് കൺട്രോളിങ്, ഹി വിൽ കൺട്രോൾ ഹോൾ ഹ്യൂമൻ ബോഡി. അന്ന് ലോകത്തിൽ ജീവിക്കുന്നവരുടെ പേരാ നിർഭാഗ്യവാന്മാർ, ഭാഗ്യദോഷികൾ. അവരുടെ മുഴുവൻ ശരീരവും അവൻ കൺട്രോൾ ചെയ്യും. എനിക്ക് കുഞ്ഞിനെ ഇപ്പൊ തുടരണമെങ്കിൽ ഞാൻ രണ്ടടി മുന്നോട്ട് വരണം. എന്നാൽ അവൻ അന്ന് ലോകത്തിൽ ജീവിക്കുന്ന സകല ആളുകളുടെയും ശരീരം അവൻ കൺട്രോൾ ചെയ്യും. തുടങ്ങിക്കഴിഞ്ഞ് ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ കാതലായ ഒരു വിഷയമാണ് ഗ്ലോബലൈസേഷന്റെ നെഗറ്റീവ് വിഷയം. ഞാൻ ചോദിച്ചെന്നാൽ ലോകത്തിൽ രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ ആളുകൾ ചിക്കാഗോയിലെ എയർപോർട്ടിലൊക്കെ വന്ന് ഇറങ്ങുന്ന പ്ലെയിൻ അനുസരിച്ച് എത്രയായിരം അവിടെ. നമ്മുടെ കൊച്ചി കേരളത്തിലെ കൊച്ചിയിൽ തന്നെ 1500 പേരാ വെളുപ്പിനെ 4 മണിക്കൂർ ഉണ്ട് വന്ന് ചാടുന്നത് വെളിയിൽ നിന്ന്. ഇതാരാന്ന് ആർക്കറിയാം? ഇതൊരു വലിയ പ്രശ്നമാണ് ലോകം മുഴുവൻ. എല്ലാ രാജ്യങ്ങളിലും ആളുകളുണ്ടെന്നേ. നമ്മുടെ കേരളത്തിലോട്ട് വന്നാൽ നിങ്ങളിപ്പോൾ ഇവിടെയായോ നിങ്ങൾ അറിയുന്നില്ല അവിടെ വലിയ പ്രശ്നമായി. എല്ലാം ആരാന്നറിയോ? ഞങ്ങളുടെ കോട്ടയം പട്ടണത്തിൽ ഞായറാഴ്ച വന്നാലുണ്ടല്ലോ മലയാളം ഇല്ല. കോട്ടയം പട്ടണത്തിൽ വന്ന് ഞായറാഴ്ച രാവിലെ തിരുനക്കര മൈതാനം മുതല KSRTC സ്റ്റാൻഡ് വരെ നടന്ന് ക്യാഗേ കോൺഗേ കൈസാകേ കിത്തനാകേ അവരുടെ ഷോപ്പിംഗ്. ലോകം മുഴുവൻ എല്ലാ രാജ്യത്തിലെയും ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഔദ്യോഗികമായുള്ള തകരാർ ഇതാരാണെന്ന് ആർക്കും അറിയാൻ മേല. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയാൻ മേല. പാസ്പോർട്ട് ഓഫീസായൊക്കെ കാണും. അതുകൊണ്ട് വല്ല വായോ ഇതെന്തോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാ? കള്ളന്മാരാണോ? സ്പൈസ് ചാരന്മാരാണോ? മോഷ്ടാക്കളാണോ? ഒറ്റുകാരാണോ? എങ്ങനെ അറിയും? ഇത് വലിയ പ്രശ്നമാണ് ലോകം മുഴുവൻ. എന്നാൽ ശാസ്ത്രം അതിനൊരു കണ്ടുപിടുത്തം നടത്തി. ഒറ്റ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടർ, ഒരു മാസ്റ്റർ കമ്പ്യൂട്ടറിൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും കൺട്രോൾ ചെയ്യാം. ഒരു ശാസ്ത്രവും ഇല്ലാത്തപ്പോൾ, സയൻസ് പോലും യുവ നേരെ കേൾക്കാത്ത സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ യോഹന്നാൻ എഴുതി വെളിപ്പാട് 13:16, നെറ്റിമേലും കൈമേലും മുദ്രയുള്ളവനല്ലാതെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുവാൻ സാധിക്കത്തില്ല. വെളിപ്പാട് 13:16 അന്ന് പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചു. ഒന്ന് വായിച്ച ആരെങ്കിലും വെളിപ്പാട് 13:16, സെക്കൻഡ് കൺട്രോൾ.
അത് ചെറിയവരും വലിയവരും,
ചെറിയവരും വലിയവരും,
സമ്പന്നന്മാരും ദരിദ്രന്മാരും,
സമ്പന്നന്മാരും ദരിദ്രന്മാരും,
സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവരല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ.
പെട്രോളിയ ഉൽപ്പന്നം ഫുഡ്സ്റ്റഫ് എല്ലാം അവൻ കൺട്രോൾ ചെയ്യും. എങ്ങനെ? നെറ്റിയിലും കയ്യിലും മുദ്രയടിക്കുമെന്ന് യോഗന്നാൻ അന്നത്തെ ഭാഷയിൽ എഴുതിയെങ്കിൽ ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിച്ചു, ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. അത് തന്നെ എന്തുമാത്രം അഡ്വാൻസ്ഡ് ആയെന്നറിയാവോ? ഒരു ചെറിയ ചിപ്പ്, ഒരു ഫുഡ് ഗ്രെയിനിന്റെ വലിപ്പത്തിലുള്ള ഒരു ചിപ്പ്, കമ്പ്യൂട്ടർ ചിപ്പ്, അതിന്റെ ഒരു സൈഡിൽ ഒരു വ്യക്തിയെ കുറിച്ചുള്ള മുഴുവൻ ഇൻഫർമേഷൻ എഴുതാം, മുഴുവൻ ഡാറ്റ എഴുതാം. മറുവശത്തവനെ കൺട്രോൾ ചെയ്യുന്ന കെമിക്കലി വെക്കാം, നെറ്റിയിലും കയ്യിലും വെക്കാം. ഒറ്റ നമ്പർ അടിച്ചാൽ മതി. കമ്പ്യൂട്ടറിലെ നമ്പർ ഇട്ട് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ പറയും, ഇവൻ ആരാ, എവിടുത്തുകാരനാ, ഇവൻ എവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാ, എന്നാ വിദ്യാഭ്യാസം, എന്തെങ്കിലും പണി അവിടെ ഒപ്പിച്ചതാണോ, മുഴുവൻ അറിയാം. കണ്ടുപിടിച്ചു കഴിഞ്ഞു. ലോകരാജ്യങ്ങളിലെല്ലാം അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലാ. ഈ അമേരിക്ക പോലുള്ള അഡ്വാൻസ് രാജ്യങ്ങളിൽ നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറൊക്കെ പണ്ടേ ഉള്ളതാ. ആ നമ്പർ ഇട്ടാൽ അറിയാവല്ലോ ആളിനെ കുറിച്ചുള്ള വിവരം. മറ്റ് രാജ്യങ്ങളെല്ലാം വളരെ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെല്ലാം വളരെ സ്പീഡാ. 3 വർഷം മുമ്പ് ഇൻഫോസിസ് ഏറ്റവും വലിയ IT സ്ഥാപനമാണല്ലോ, അതിന്റെ ചെയർമാൻ മിസ്റ്റർ നന്ദൻ നിലേക്കനിയെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞ് ജോലി രാജിവെക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ ഇന്ത്യ ഡൽഹി വിളിപ്പിച്ചു. ഇന്ന് അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെ റാങ്കാ. അദ്ദേഹത്തിന്റെ പേര് യൂണിക്കോഡ് ചെയർമാൻ. 3 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ 100 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. മുഴുവൻ ഇന്ത്യക്കാർക്ക് നമ്പർ ഇടുക തുടങ്ങി. കേരളത്തിലൊക്കെ ഞങ്ങൾ വരുന്നതിന് തുടങ്ങി. അവിടെ പറയുന്ന ആധാർ എന്നാ? ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ഒരു നമ്പറേ ഉള്ളൂ. ഞാൻ ആ കാർഡ് കണ്ടു, മഹാരാഷ്ട്രയെ കൊടുത്തു, കർണാടകയെ കൊടുത്തു, ഒറ്റ നമ്പർ. ആ നമ്പർ കമ്പ്യൂട്ടറിൽ ഇട്ടാൽ ആ വ്യക്തി ആരാണെന്ന് മുഴുവൻ പറയും. കൊടുത്തു കഴിഞ്ഞു, ദുബായിൽ വിസ പുതുക്കണമെങ്കിൽ നമ്പർ വേണം. എല്ലാ രാജ്യങ്ങളിലും വളരെ സ്പീഡിലായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഒത്തിരി പരിപാടിയുണ്ട്, സൈബോർ ടെക്നോളജി. അത് ഇംഗ്ലണ്ടിലെ പ്രൊഫസർ തുടങ്ങിയതാ, ഡോക്ടർ കെവിൻ വാർവിക്ക്, അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ പുള്ളി. സൈബോർ ടെക്നോളജി. ഇന്ന് അദ്ദേഹം കാറിൽ നിറങ്ങുമ്പം, തൻ്റെ കാറിൽ നിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് തുറക്കും. അതാ സൈബോർ ടെക്നോളജി. തൻ്റെ കയ്യിലൊരു ചിപ്പ്, അതിൻ്റെ സെയിം ചിപ്പ് തൻ്റെ ഓഫീസിൻ്റെ തൻ്റെ കമ്പ്യൂട്ടറിനകത്ത്, അതേ ചിപ്പ് തൻ്റെ ഓഫീസിൻ്റെ കവാടത്തിൽ. സൈബോർ ടെക്നോളജി. അത് ഡെവലപ്പ് ചെയ്ത് സമാധാനം എടുത്തു കളയുന്ന പരിപാടി പിന്നെ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചിപ്പ് വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തി. ഡോക്ടർ കെവിൻ വാർവിക്കിൻ്റെ കയ്യിൽ ചിപ്പ് വെച്ചു. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റുമാർ ചേർന്ന ചിപ്പ് വെച്ച് സെയിം ചിപ്പ് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ വെച്ചു. പ്രത്യേക സംവിധാനത്തിൽ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുത്ത് ഓൺ ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ബോഡി സ്പന്ദനവും കമ്പ്യൂട്ടർ തെളിയും. അദ്ദേഹത്തിൻ്റെ ബി പി, അദ്ദേഹത്തിൻ്റെ ശരീരസ്ഥിതികൾ മുഴുവൻ, ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ന്യൂറോ സിസ്റ്റം ചലിക്കുന്നത്, അദ്ദേഹത്തിന് ഉറക്കം വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ, ഇതെല്ലാം അവിടെ തെളിയും. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റുമാരൊരു പരിപാടി തുടങ്ങിയിരിക്കുക. അത് കർത്താവ് ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ച 10:34 നിവർത്തിക്കുന്ന പരിപാടിയാണ്. ഒന്ന് വായിച്ച് 10:34, മത്തായി 10:34.
ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല വാൾ അത്രേ വരുവാൻ ഞാൻ വന്നത്, വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും
ഭേദിപ്പാൻ. അന്ന് പൊരിഞ്ഞ അടിയായിരിക്കും. അപ്പനും മക്കളും തമ്മിൽ പറഞ്ഞ കഥ പറയണ്ട, അമ്മ ഇന്നല്ല അമ്മ. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുമാർ വലിയ കണ്ടുപിടുത്തത്തിലിരിക്കുക. ഇത് വിജയിച്ചോണ്ട് അതിന്റെ പേരാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഭാര്യയോട് പറയാനുണ്ട്, നിങ്ങൾക്ക് പറയാനുണ്ട്, ഭർത്താവിനോട്. സമയം കിട്ടിയിട്ട് വേണ്ടേ പറയാൻ. പണ്ടൊരാൾ പറഞ്ഞാൽ എന്നെ താഴെ നിർത്തിയിട്ട് വേണ്ട ഞാൻ പഠിച്ചു വന്ന് കാണിക്കാണെന്ന് പറഞ്ഞതുപോലെ, രാവിലെ എഴുന്നേക്കണം, ഒരുങ്ങണം, ജോലിക്ക് പോകണം, അങ്ങനെ ഇതുപോലെ പറയാൻ ഒക്കുമോ? അങ്ങനെ ആ വീട്ടിൽ പ്രോബ്ലം ഉണ്ടാകുന്നെന്ന് ആ കെവി ഡോക്ടർ കെവിൻ വാർവിക്കിൻ്റെ അസിസ്റ്റന്റുമാർ പറയുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ അപ്പനും മക്കളും തമ്മിൽ പറയാനുള്ളതും പറയുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നിമിത്തമാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അത് പരിഹരിക്കാൻ ഒരു പരിപാടി സൈബർ ടെക്നോളജി വിജയിച്ചാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെയും മരുമകളുടെയും കയ്യിൽ സമാന സ്വഭാവമുള്ള ചിപ്പ് വെച്ച് ഇന്റർനെറ്റ് കയറ്റി വിടുക. മരുമകളുടെ മനസ്സിലിരിപ്പ് അമ്മായിയമ്മയുടെ മനസ്സ് തെളിയും. അടി നടക്കുമോ? സൈബർ ടെക്നോളജി കണ്ടുപിടിച്ചോണ്ടിരിക്കുക. ലോകത്തിലുള്ള മുഴുവൻ ആളുകളെ ഈ കമ്പ്യൂട്ടർ ചിപ്പിൽ കൺട്രോൾ ചെയ്യാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ലോകരാജ്യങ്ങൾ മുഴുവൻ വളരെ സ്പീഡിലായി പരിപാടി. എനിക്കും നിങ്ങൾക്കും, നിങ്ങൾക്ക് കാർഡില്ലേ, അതവിടെ ഇരിക്കട്ടെ. ഇവനൊരു ഈ കാർഡ് ഇന്ത്യയിലും കാർഡ് കൊടുക്കുക, അതവിടെ ഇരിക്കട്ടെ. പക്ഷെങ്കിൽ ഈ ചിപ്പ് എൻ്റെയും നിങ്ങളുടെയും ദേഹത്ത് കിട്ടത്തില്ല. കാരണം നമ്മുടെ മേൽ വേറൊരു പവറുണ്ട്, നമ്മുടെ മേൽ വേറൊരു ചിപ്പുണ്ട്, വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. FSR 1:12 പറയുന്നുണ്ട്, നമ്മുടെ മേലൊരു ചിപ്പ് കർത്താവ് ഇതൊക്കെ മുന്നേ കണ്ട അടിച്ചിരിക്കുക. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, അതുള്ളവർക്ക് ഇത് കിട്ടത്തില്ല. അത് മാറി നമ്മൾ മാറിക്കഴിയുമ്പോൾ നിയമം വരും, ചിപ്പ് നെറ്റിയിലും കയ്യിലും വയ്ക്കണം. രണ്ടാമത്തെ കൺട്രോളിങ് അതാ. ഒന്നാമത്തെ കൺട്രോളിങ് ഫുട്സ്റ്റെപ്പ്, രണ്ടാമത്തെ കൺട്രോളിങ് ബോഡി കൺട്രോൾ ചെയ്യും, ശരീരം അവൻ കൺട്രോൾ ചെയ്യും. ഒരു വ്യക്തിക്ക് വണങ്ങാനൊക്കത്തില്ല, അതാ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം. 3, വമ്പും ദൂഷണവും പറയുന്ന നാവ് അവന് ലഭിച്ചു. വെളിപ്പാട് 13:5, അന്ന് ജീവിക്കുന്നവരോടവൻ നേരിട്ട് സംസാരിക്കും. നേരിട്ട് സംസാരിക്കും, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 200 ഇപ്പോൾ ആ വോയിസ് ട്രാൻസ്ലേറ്റർ എന്ന കമ്പ്യൂട്ടർ ഇവിടെ കൊണ്ടുവച്ചാൽ, ഈ മൈക്കുമായിട്ട് കണക്ഷൻ കൊടുത്താൽ, ഞാൻ ഈ മലയാളത്തിൽ പറയുന്നത് ഇപ്പോൾ 200 അപ്പുറം ഭാഷകളിൽ ഈ സെക്കൻഡിൽ എൻ്റെ ശബ്ദത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിൻ്റെ പേരാ വോയിസ് ട്രാൻസ്ലേഷൻ. ഒരു ഇന്റർപ്രറ്ററും വേണ്ട, ഒരു പ്രത്യേക കമ്പ്യൂട്ടറാ.
അതിവിടെ കൊണ്ടുവന്ന് ഓൺ ചെയ്ത് അതിൻ്റെ കണക്ഷൻ ഈ മൈക്രോഫോൺ കൊടുത്താൽ എൻ്റെ ഈ മലയാളത്തിലെ സംസാരം എൻ്റെ ശബ്ദത്തിൽ 200 പരം ഭാഷയിൽ ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യാം, റിലേ ചെയ്യാം. എതിർ ക്രിസ്തു ഭരിക്കുമ്പോൾ അവൻ അവരവരുടെ ഭാഷയിൽ, മലയാളിയോട് മലയാളത്തിൽ, സായിപ്പിനോട് ഇംഗ്ലീഷിൽ, ജപ്പാൻകാരനോട് അവൻ്റെ ഭാഷയിൽ വമ്പും ദൂഷണവും പറഞ്ഞ് ഒതുക്കും. മൂന്നാമത്തെ കണ്ടു, നാലാമത്തെ അതിനേക്കാളൊക്കെ ഭയങ്കരം. സകല ലോകത്തിന്മേലും വംശത്തിന്മേലും ജാതിമേലും അവൻ അവകാശം, അധികാരം. വെളിപ്പാട് 13:7 നാലാമത്തെ കട്ടളയിൽ ഒരു പ്രത്യേക ചില പ്രത്യേക രാജ്യങ്ങളുടെ സുരക്ഷിതത്വത്തിന് ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ട് നദിയമാർക്കും അറിയാൻ മേല. സുരക്ഷിതത്വത്തിനാണ്, അതിൻ്റെ പേര് ലേസർ ലിസണിങ് ഡെവസിസ്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കണക്കനുസരിച്ച് മൊബൈൽ ടവർ പോലൊരു ടവർ ഈ അലനിൽ കൊണ്ടുവച്ചാൽ 40 കിലോമീറ്ററിനകത്തുള്ള മുഴുവൻ മനുഷ്യ ശബ്ദവും വലിച്ചെടുക്കും. വലിച്ചെടുത്ത് അതെ കൺവെർട്ട് ചെയ്ത് ഏത് ഡിഗ്രിയിൽ നിന്ന് ശബ്ദം വന്നു എന്ന് ആ കമ്പ്യൂട്ടറിൽ ആ സ്ഥാനത്ത് എത്തിക്കും. എതിർ ക്രിസ്തുവിനെതിരായി ഒരു വാക്ക് പറയാനൊക്കത്തില്ല. ശ്രദ്ധിച്ചു വന്ന് എന്തെങ്കിലും ഭാര്യ പറയും, കാരണം കർത്താവിൻ്റെ കുറച്ച് ആക്ഷൻ ഉണ്ട്, പുറകെ സമയം പറഞ്ഞ് നാളെ പറയാം. അതുകൂടെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ജീവിതം ബുദ്ധി വഴി അങ്ങോട്ട് മുട്ടും. അന്നേരം പറയും, അന്ന് ആ ക്ലാസ്സൊക്കെ കേട്ടപ്പം ഗുണപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡിൽ പോലീസ് വരും. കാരണം ലേസർ ലിസണിങ് ഡെവസിസസ്. മുഴുവൻ മനുഷ്യ ശബ്ദവും പിടിച്ചെടുക്കാം, വേറെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒന്നുമില്ല. പിടിച്ചെടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഏത് ഡിഗ്രിയിൽ നിന്നും അത് വന്നു എന്ന കമ്പ്യൂട്ടറിൽ കാണിക്കും. വെളിപ്പാട് 13:7 കണ്ടോ, സകല ഗോത്രത്തിന്മേലും ഭാഷമേലും വംശത്തിന്മേലും ജാതിമേലും അവന് അധികാരം. ഹി വിൽ ഗെറ്റ് പവർ. മഹോപദ്രവം എന്ന് പറഞ്ഞ ചെറിയ കളിയല്ല. അഞ്ചാമത്തെ കൺട്രോളിങ് വെളിപ്പാട് 13:14
വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു.
അടുത്ത വാക്യം,
മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം
ലഭിക്കും. രാത്രി ഒന്നാം ഉറങ്ങാനൊക്കത്തില്ല, വേറൊരു സൂത്രം കയറി വരും. അതുകൂടാകുമ്പോ ഒന്നുകൂടെ മേല ഉറങ്ങില്ല, ഉറങ്ങാനൊക്കത്തില്ല അന്ത് ജീവിക്കുന്നവർക്ക്. ഒരു സൂത്രം വരും, അടുത്ത പറയാം. അന്നേരം ഇങ്ങനെ ഇരിക്കുമ്പം ഒന്ന് മയക്കം വരുമ്പോ ഉണ്ടറാ മുറിക്കകത്തൊരു വെട്ടം. ആ ഇവരിങ്ങി ഇറങ്ങി വരും. ആരാ? എതിർ ക്രിസ്തു. മുറിക്കാതെ കിടന്ന് ഉറങ്ങുമ്പോഴേ ഒന്ന് മയങ്ങുമ്പോൾ കാണുന്നു, ഉറങ്ങുമ്പോ ഒരുത്തൻ ഇറങ്ങി വന്നാൽ അങ്ങനെ ഇരിക്കും. അല്ലാതെ ഒരുത്തം വന്നാൽ കുളിച്ചു പോകും. അപ്പൊ ഒരുത്ത കഥകും തുറക്കണ്ട, ജനലും തുറക്കണ്ട, ആളിങ്ങി വന്നാലോ? എതിർ ക്രിസ്തുവിന്റെ പ്രതിമ എന്ന് യോഹന്നാൻ എഴുതിയെങ്കിൽ അവന്റെ ഇമേജ് എല്ലായിടത്തും വരും. ഇതേ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണെന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോവുക. ഇസ്രായേൽ അവന് തന്നെ വേനി ഒരു സാധനം അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവന്റെ മാനസപുത്രിയായ അമേരിക്കയ്ക്ക് പോലും കൊടുത്തിട്ടില്ലെന്ന് അറിയൂ. ഇസ്രായേലിന് ലോകത്തിൽ ഏക ആശ്രയിക്കുന്ന അമേരിക്ക നമ്മൾ തുറന്ന് ചിന്തിക്കും. ഈ അമേരിക്കയ്ക്ക് പോലും കൊടുക്കാത്തൊരു പരിപാടി അവൻ്റെ കയ്യിലുണ്ട്. പഴയ കാലത്ത് ഫോട്ടോഗ്രാഫിയുടെ മോണോപോളി ജപ്പാന്റെ കയ്യിലായിരുന്നു, കൊടാക്കുമൊക്കെ അവൻ്റേത്. അത് കഴിഞ്ഞ് അമേരിക്കയുടെ കിട്ടി. ഇപ്പൊ അവിടെ നിന്നെല്ലാം മാറി. ഇപ്പൊ ഫോട്ടോഗ്രാഫിയുടെ മോണോപോളി ഇസ്രായേലിന്റെ കയ്യിലാണ്. അവരുടെ ആൽബം ഒക്കെ നിങ്ങൾ കാണണം. എന്താ ടെക്നോളജി എന്നറിയാവോ? അവനൊരു പ്രത്യേക ക്യാമറ വികസിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ പേരാണ് റിഫ്ലക്റ്റീവ് ടെക്നോളജി. രണ്ട് പ്രത്യേക പാനൽ വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു വ്യക്തിയെ നിർത്തിയിട്ട് ഒരു ക്ലിക്ക് അടിച്ചാൽ, ആ ക്യാമറയിൽ അടിച്ചാൽ, ആ വ്യക്തിയുടെ ഇമേജ് ലോകം മുഴുവൻ എവിടെയും വരും. ഈ സാധനം അവന് കൊടുക്കും. ഞാൻ എൻ്റെ നാമത്തിൽ വന്നു, പിതാവിൻ്റെ നാമത്തിൽ വന്നു. കർത്താവ് പറഞ്ഞു, യഹൂദന്മാരെ നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരും, നിങ്ങൾ കൈക്കൊള്ളും. അന്ന് അവന് കോംപ്ലിമെൻ്റ് കൊടുക്കും ഈ സാധനം. അത് വെച്ച അവൻ ഇസ്രായേലിനെ പിടിക്കാൻ പോകുന്നത്. മുറിക്കകത്ത് അവൻ്റെ രൂപം ഇറങ്ങി വരും, നിയമം വരും നമസ്കരിക്കാൻ.
അല്ലാതെ ബിംബവും പ്രതിമയൊന്നും അല്ല. മൃഗത്തിന്റെ പ്രതിമ എന്ന് പറയുന്ന രൂപം മുറിയിൽ അവന് ദൈവമാകണമെന്നുള്ളത് ആഗ്രഹം. പഴയ സ്വർഗത്തിൽ അവന്റെ മനസ്സിലുണ്ടായ കുന്നായ്മ അറിയാവല്ലോ, എനിക്ക് ദൈവത്തെ പോലെ ആകണം. അത് അവിടെ നടന്നില്ല. അപ്പൊ ഈ ഭൂമി പകരം കിട്ടും അവൻ ശ്രമിക്കുക ഇവിടെ ദൈവമാകാൻ. അഞ്ചാമത്തേതാ, ആറാമത്തതാണ് ദൈവത്തിന്റെ വൻ കൃപ. കണ്ടുപിടിച്ചു തിയറി, പ്രാക്ടിക്കൽ പരാജയപ്പെട്ടു. എന്തുകൊണ്ട്? നിങ്ങൾ നിമിത്തം, ഞാൻ നിമിത്തം, നമ്മുടെ തലമുറകൾ നിമിത്തം. അത് തകർന്നിരിക്കുക, പക്ഷെ അത് കറക്റ്റ് ആക്കി എടുക്കും. അത് കറക്റ്റ് ആക്കി എടുക്കും അവർ. പണ്ട് എൻ്റെ വീട്ടിൽ ഒരു സംഭവം പറയാം. 1959 ഞാൻ വിവാഹം കഴിക്കാനൊക്കെ മുമ്പാ, ഞാൻ എസ്റ്റേറ്റ് ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഒരു പെങ്ങളുടെ വീട്ടിലെ പെങ്ങളുടെ മകളെ അന്ന് ലോയ്ക്ക് പഠിക്കുക. അവളുടെ കയറോപ്പിൽ ഒരു മദാമ വന്നു, ഒരു ഗ്രാമത്തിൽ അതിരൂരിലായിക്കണ്ട്. അപ്പം ഒരു വിദേശ മദാമ ഒരു വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് പോലും. അപ്പം മദാമ വന്നപ്പോൾ, മദാമ ഞാൻ എസ്റ്റേറ്റ് ജോലി ചെയ്യുക, യൂറോപ്യൻ എസ്റ്റേറ്റ്. അപ്പം എൻ്റെ പെങ്ങളെ ടീച്ചറാണെന്ന് എന്നോട് പറഞ്ഞിട്ട് ആ മദാമമാരോട് സംസാരിക്കാൻ എനിക്ക് അത്ര നിശ്ചയമില്ല, അവിടെ നീ വരണം എന്ന് പറഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ തെറിച്ച് കിടക്കുന്ന പ്രായമ ചെറുപ്പക്കാരൻ, നല്ല ജോലിയുണ്ട്, ഞാൻ അവധി എടുത്തു എന്നു. എൻ്റെ പെണ്ണെ മദാമ വന്ന് കയറി, ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആണും പെണ്ണും ഒന്നിച്ചിങ്ങി വന്ന് കയറി. ഇത് കണ്ടപ്പോൾ മദാമയ്ക്ക് തലകറക്കമായി. ഇതെന്നാ വല്ലതും കൂടാക്കാണോ? പിന്നെ മദാമയെ രക്ഷപ്പെടുത്തി ഞാൻ പറഞ്ഞു, മദാമ ഇവിടെ ഇങ്ങനെയാ, ഒരു വിദേശി വന്നാൽ ഈ നാട്ടുകാരെല്ലാം ഓടി വരും കാണാൻ. അപ്പം മദാമ പറഞ്ഞു, ഓ ഔ ലൗലി കേരളം, നമുക്കറിയാവില്ല എന്നാ ലൗലിയ. ഏതായാലും മദാമയ്ക്ക് അന്നത്തെ കാലത്ത് തിരുവല്ലായി പോരുന്നില്ല ഫുഡ്. എൻ്റെ ബ്രദറിലെ എവിടുന്ന് എറണാകുളത്തു നിന്ന് എവിടെയോ റൊസാരിയോടെ ബേക്കറി നിന്ന് പറ്റാ, അതിനുള്ള ചിക്കനും റൊട്ടി എല്ലാം മേടിച്ച് ഇങ്ങനെ കൊണ്ട് വെച്ച് ആ കൂട്ടത്തിൽ എൻ്റെ പെങ്ങളൊരു ചെറിയ പരിപാടി വെപ്പിച്ചു, നമ്മുടേത് കൂടി ഇരിക്കട്ടെന്ന് പറഞ്ഞു ഒരു കുറ്റി പുട്ടുകൂടെ പുഴുകി. അതിനകത്ത് നിന്ന് ഇങ്ങനെ ആവി വരുന്ന കണ്ടപ്പം മദാമ എന്നോട്, ഇതെന്നാ സാധനം? പുള്ളിക്കാരത്തേക്ക് മറ്റൊക്കെ കണ്ടിട്ടുള്ളൂ, നമുക്ക് കുറയ്ക്കാൻ ഒക്കുമോ? ഞാൻ ഇച്ചിരി കണ്ടി പറഞ്ഞു, ഇതൊരു സ്പെഷ്യൽ കേരള ഫുഡാണ്, ഇതൊരു സിലിണ്ടറിനകത്ത് വെച്ച് സ്റ്റീം ചെയ്ത് കയറ്റുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ നഗത്തി വൈറ്റിഷ് എന്നാ, ഞാൻ പറഞ്ഞു അതൊക്കെ കോക്കനട്ട് പൗഡർ കയറ്റി വിടുന്നു, ഇങ്ങനെ ആവി പറക്ക ഒരു സിലിണ്ടറിനകത്തൂടെ കയറ്റി വിടുക. നമ്മളിങ്ങനെയൊക്കെ വാസ്തവത്തിൽ നിന്ന് പൊലിപ്പിച്ചതാ, പുട്ട് ഉണ്ടാക്കിയതൊക്കെ. ഇത് ഇടിവെട്ടി അവനെ പാമ്പ് കടിച്ച പോലെ പദാമ പറഞ്ഞു കേൾക്കണോ, എനിക്ക് ആ മിഷൻ ഒന്ന് കാണണം. ഏതാ? നമ്മുടെ ബൂട്ടുകുറ്റി. ഇതെന്റെ പെങ്ങൾക്ക് മനസ്സിലായി. പെങ്ങൾ എടാ ചതിക്കരുത്, മദാമി അത് കണ്ടാ മദാമയുടെ കുടല് വരെ വെളി വരും. കാരണം മുളങ്കുറ്റി കരിമ്പൻ അടിച്ച തോർത്തുകൊണ്ട് ചുറ്റിയിരിക്കുന്നതാ. ഇത് കാണിച്ചാ മദാമ തലേ ദിവസം ഹോട്ടലിൽ കഴിച്ചതിനാ വെളി വരും. ഇതാകപ്പാടെ കൊടിച്ചില്ല, പുള്ളിക്കാരത്തേക്ക് കണ്ടേ തീരൂ. അവൻ എന്റെ ബ്രദറിലോ എന്നോട് പറഞ്ഞു, ഒരു പണി ചെയ്യൊരു 5 മിനിറ്റ് ടൈം ഇട്ടാ മതി, എന്റെ അനിയന്റെ വീട്ടിൽ പുതിയ സൈസ് കുറ്റി ഇറക്കിയിട്ടുണ്ട്, എറണാകുളത്ത് നിന്ന് അലൂമിനിയം, ഞാൻ വരുത്താം. ആരെയോ ഓട്ടോറിക്ഷ പോലുള്ള കാലമല്ല, സൈക്കിളിൽ ഒരുത്തനെ പറഞ്ഞു വിട്ട് അവൻ കൂടിയാലെ ചതും കൊണ്ടുവന്നു. ഇതിനിടെ ഞാൻ അത് ഇതൊക്കെ പറഞ്ഞ സമയങ്ങളിൽ ഇത് കൊണ്ടെന്ന് പറഞ്ഞാൽ അതാ മേളക, ഇതാ ഇതാ സിലിണ്ടർ എന്ന് പറഞ്ഞു, ഒരു അലൂമിനിയം കുറ്റി. അവന്റെ വേർപ്പാ അതേ മുഴുവൻ. ഈ മദാമ ഇതങ്ങോട്ട് വേണ്ടി കൈ വെച്ച് എന്നോട് പറഞ്ഞു, മിസ്റ്റർ മാമൻ, ഐ ആം ഗോയിങ് ടു ടേക്ക് ഇറ്റ് ടു ഇംഗ്ലണ്ട്. അതാകപ്പാടെ കൊടുത്തു, ഇത് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോകാം. അളിയൻ പറഞ്ഞു, കൊടുത്തേരെ നമുക്ക് മേടിച്ചു കൊടുക്കാം. അപ്പൊ പൗഡർ വേണോന്ന് പറഞ്ഞു, ഒരു പാക്കറ്റ് കുട്ടുപൊടിയും കൊടുത്തു. പുള്ളിക്കാരത്തിയെ വിട്ടു. ഈ ടെലിഫോൺ ഇതുപോലുള്ള കാലമല്ല, 2.5 മാസം കഴിഞ്ഞപ്പോ പെങ്ങൾക്ക് ഒരു എഴുത്തി എന്നാ പറയുന്നത്, എന്റെ സിലിണ്ടർ നല്ലതാ, പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് പരാജയപ്പെട്ടു. എന്നാറിയാവോ, ആ പൗഡർ മുഴുവൻ തീർന്നിട്ടും സിലിണ്ടർ നിറഞ്ഞില്ല. കാരണം ഇത് കാണിക്കാൻ കൊണ്ടുവന്ന സിലിണ്ടർ അതിനകത്ത് ചില്ലില്ലാതാ കൊണ്ടുവന്നത്. ഇതും കൊണ്ടാ പുള്ളിക്കാരത്തി. ഇതുപോലെ ദൈവമക്കളാകുന്ന നിങ്ങളും ഞാനും നിമിത്തം വെളിപ്പാട് പുസ്തകം 13:10 നിറവേറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അതിന്റെ തിയറി കണ്ടുപിടിച്ചു, പ്രാക്ടിക്കൽ പരാജയപ്പെട്ടു നിൽക്കുന്നു, പക്ഷെ പ്രാക്ടിക്കൽ അവർ കറക്റ്റ് ചെയ്യും. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് മാഗ്നറ്റിക്കൽ ഫ്ളക്ച്വേഷൻ, ഒരു പുതിയ പരിപാടിയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുക. ഉദാഹരണം പറയാം, ഇരിക്കുന്ന അച്ഛായൻ ലോക പ്രശസ്തനായ ഒരു ഡോക്ടറാന്ന് ഓർത്തു, അല്ലെ, അമേരിക്കയിൽ ഇദ്ദേഹത്തെ പോലെ നല്ല ഡോക്ടർ ഇല്ല, ശാസ്ത്രം പറയുന്നതാ. ഇദ്ദേഹത്തെ പോലെ നല്ല കാർഡിയോളജിസ്റ്റ് അമേരിക്കയിൽ ഇല്ല. ഇദ്ദേഹത്തിന് ഇത്ര പ്രായമൊക്കെയായി, ഇനി ഇദ്ദേഹം എത്ര നാൾ ജീവിച്ചിരിക്കും? ഇദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാൽ, ഇദ്ദേഹം മരിച്ചാൽ ഇദ്ദേഹത്തിന്റെ എഫിഷ്യൻസി മുഴുവൻ തീർന്നില്ലേ? ഒരു ഡോക്ടറും തന്നെയല്ല, ഒരു എഞ്ചിനീയർ ആരുമായിക്കോട്ടെ, ഒരു പ്രഗത്ഭൻ, അദ്ദേഹത്തിന്റെ കാലം കഴിയുമ്പോൾ, അദ്ദേഹം മരിച്ചടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എഫിഷ്യൻസി മുഴുവൻ തീർന്നു. ദാറ്റ് ഇസ് ദ ഗ്രേറ്റ് ലോസ്. അത് പറ്റത്തില്ല. അത് കളയാനൊക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ പരാജയപ്പെട്ടേ ഉള്ളൂ, തിയറി പരാജയപ്പെട്ടില്ല, തിയറി വിജയിച്ചു. അവർ പറയുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പ്രത്യേക വിധത്തിൽ ഒരു മാഗ്നറ്റിക്കൽ ഫ്ലക്ച്വേഷൻ അദ്ദേഹത്തിന്റെ എഫിഷ്യൻസി മുഴുവൻ, അദ്ദേഹം സമ്മതിച്ചാൽ മുഴുവൻ ഇല്ലെങ്കിൽ ഭാഗികമായി വലിച്ചെടുത്ത് ഈ കൊച്ചിന്റെ ഇടയിലെല്ലാം. നല്ല കാര്യമല്ലേ? ഒരാളുടെ കഴിവ് മുഴുവൻ അല്ലെങ്കിൽ ബുദ്ധി, ആ പ്രത്യേകത്തിലുള്ള പ്രതിമ മുഴുവൻ, അതാണ് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് മാഗ്നറ്റിക്കൽ ഫ്ലക്ച്വേഷൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതായില്ല. വലിച്ചെടുത്ത് ഈ മോടെ കഴിവ് മുഴുവൻ അല്ലെങ്കിൽ ഭാഗികമായി അതിന്റെ പ്രധാനപ്പെട്ടത് വലിച്ചെടുത്ത് ഈ കുഞ്ഞിന് കൊടുക്കാം. സംഗതി കൊള്ളാമല്ലേ? തിരിച്ചൊന്ന് ചിന്തിച്ചേ, നല്ലൊരു വീട്ടമ്മ വിടുമിടുക്കി ഭർത്താവിനെ നോക്കി കുഞ്ഞുങ്ങളെ നോക്കി നടക്കുന്ന ഭക്തിയായ ഒരു വീട്ടമ്മ ജോലിക്ക് പോയി, അവിടെ ചെല്ലുമ്പം അവിടെ ആ നല്ലതെല്ലാം വലിച്ചിട്ട് ഒരു തല്ലിപ്പള്ളിയുടെ കയറ്റി ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുന്ന ആരാ? ചിന്തിച്ചോ, ആ ഭാഗം ചിന്തിച്ചോ. ചൊവ്വയുള്ള ഒരു ഭർത്താവ് കുഞ്ഞുങ്ങളെ നോക്കി ഭാര്യയെ അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം നടത്തി ചെയ്യുന്ന ഒരു ഭർത്താവ് രാവിലെ ജോലിക്ക് പോവുക, അവൻ ഓബീതി ചെല്ലും, ആ ചിപ്പ് വേണം ഇത് വിജയിക്കണമെങ്കിൽ. ആ ചിപ്പിൽ കൂടി ഇവന്റെ കഴിവ് മുഴുവൻ വലിച്ചെടുത്തിട്ട് ഒരു കള്ളുകൂടിയന്റെ ഒരു താന്തോന്തിയുടെ കയറ്റിവിട്ട രാവിലെ പോയ അച്ചായനല്ല അമ്മാമയെ കാണാൻ വരുന്ന വേറെ സാധനമാണ്. ഇന്നത് സംഭവിക്കാതിരിക്കാൻ, അത് പരാജയപ്പെട്ടെങ്കിൽ അവരത് കറക്റ്റ് ചെയ്യും. വെളിപ്പാട് 13:10 പറയുന്നു, അടിമകളാക്കി കൊണ്ടുപോകുന്നവർ അടിമകളാകും. അന്നത് സംഭവിക്കും. ചിപ്പ് വഴി വലിച്ചെടുക്കാം. അതിന്റെ മുന്നോടി ആ സൈബോർ ടെക്നോളജി വിജയിച്ചത്. സൈബോർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പകുതി മനുഷ്യൻ പകുതി മെഷീൻ. അത് വിജയിച്ചെങ്കിൽ ഈ പരിപാടി വിജയിപ്പിക്കും. പക്ഷെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, വിശുദ്ധന്മാർ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് അത് അനുവദിക്കത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, കോളേജിലും ഹൈസ്കൂളിലും പോകുന്ന കുഞ്ഞുങ്ങൾ, ജോലിക്ക് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ പോയിട്ട് തിരിച്ച് സുരക്ഷിതമായി വീട്ടിൽ വരേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉത്തരവാദിത്തമാകയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട്. അതുകൊണ്ടാണ് ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടത്തില്ല. വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുക്കും. Because of the elected, days shall be shortened. ദുരിതഗതിയിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഏതാണ്ട് ഒരു ഭാഗം ഞാൻ കണ്ടു BBCയിൽ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ കാണിച്ചു, ഫ്യൂച്ചർ ഫെൻഡാസിയ എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 13:10 വാക്യം ഒന്ന് വായിച്ച് നിവർത്തിക്കാൻ പോകുക.
അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി.
ചിപ്പ് കയ്യിലുണ്ടോ? പല കാര്യങ്ങൾ ചെയ്യാം. കമ്പ്യൂട്ടർ ചിപ്പ്, ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി, അത് കയ്യിൽ വെച്ചാൽ നിരവധി വിദേശങ്ങൾ കൺട്രോൾ ചെയ്യാം. ഇത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിനൊരു നീതിയുണ്ട്. തന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ ഇതിൽ നിന്നും ഒഴിച്ചു മാറ്റണം. ലോകം കാണാൻ പോകുന്ന മൂന്നാമത്തെ ഒഴിച്ചു മാറ്റൽ സംഭവിക്കാൻ പോകുക. ലോകം കണ്ട ആദ്യത്തെ ഇവാക്കുലേഷൻ യൂറോപ്പിലാ. സെക്കൻഡ് വേൾഡ് വാറിൽ, വേൾഡ് വാർ അങ്ങോട്ട് പൊട്ടി പുറപ്പെട്ടപ്പോൾ ജർമ്മനി പറഞ്ഞു, യൂറോപ്പിൽ എവിടെ ബ്രിട്ടീഷുകാരുണ്ടോ ഞങ്ങൾ കൊല്ലും. പരസ്യമായിട്ട് ഹിറ്റ്ലർ പറഞ്ഞു, യൂറോപ്പിൽ ഏത് രാജ്യത്ത് ബ്രിട്ടീഷുകാരുണ്ടോ ഞങ്ങൾ കൊല്ലും. ബ്രിട്ടീഷ് ചക്രവർത്തി വളരെ പാടുപെട്ട് ബ്രിട്ടീഷുകാരെ ആവോളം ഒഴിച്ചു മാറ്റി. രണ്ടാമത് കണ്ട ഇവാക്കുലേഷൻ, ലോകം കണ്ട ഏറ്റവും വലിയ ഇവാക്കുലേഷൻ ഇന്ത്യയാണ് നടത്തിയത്. ഓരോ ഇന്ത്യക്കാരനെ അഭിമാനിക്കാം. സദ്ദാം ഹുസൈൻ കുവറ്റ് വിഴിഞ്ഞപ്പോൾ 10,000 ഇന്ത്യക്കാർ കുടുങ്ങിപ്പോയി കുവറ്റ്. ആകപ്പാട് എയർപോർട്ട് അടച്ചു, അമീർ ഓടിപ്പോയി, പട്ടാളം പോയി, ഫലസ്തീനികൾ കയറി പിടിച്ചു, 10,000 മലയാളികൾ ഉൾപ്പെടെ. ഒരു വഴിയുമില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു, എങ്ങനെയെങ്കിലും നിങ്ങൾ യോർദാന്റെ തലസ്ഥാനമായ അമ്മാൻ വരെ വന്നാൽ മതി. നിങ്ങളുടെ വിദ്യാഭ്യാസമോ വീസയോ ഒന്നും ഒരു പ്രശ്നമല്ല, ഒരു രൂപയും വേണ്ട. ഒരൊറ്റ കാര്യം, ഒരു വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ ബോംബെയിലെത്തിക്കും. നമ്മുടെ ഗവൺമെന്റ് ഇത്രയും ഡെവലപ്മെന്റ് ഇല്ല അന്ന്. എങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എയർ ഇന്ത്യയുടെ പ്ലെയിൻ മുഴുവൻ വിട്ട് ലോകം അമേരിക്ക വരെ തരിച്ചിരുന്നു പോയി. 10,000 ഇന്ത്യക്കാരെ ഒഴിച്ചു മാറ്റി കുവറ്റിൽ നിന്നും. ഒരു കാര്യമേ അവർ ചോദിച്ചുള്ളൂ, ഒരു വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട്. എങ്കിൽ മൂന്നാമത്തെ ഒഴിച്ചു മാറ്റൽ ഈ തലമുറയിൽ, നമുക്ക് ഇന്ന് സമയം പോയി, നാളെ ഞാൻ തെളിയിക്കാം, ഈ തലമുറയിൽ മൂന്നാമത്തെ ഒഴിച്ചു മാറ്റൽ നടക്കും. പാസ്പോർട്ട് കയ്യിലുള്ളവരെ മുഴുവൻ ഒഴിച്ചു മാറ്റി. ഇന്ത്യൻ പാസ്പോർട്ട് അല്ല, രക്ഷയുടെ പാസ്പോർട്ട്. രക്ഷ അന്ന് പറഞ്ഞത് നിങ്ങൾ അമ്മാൻ എയർപോർട്ടിൽ വരണം. എങ്കിൽ നിങ്ങളെ രക്ഷിക്കാം. രണ്ട് കാര്യം, വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട് വേണം, എങ്ങനെയെങ്കിലും നിങ്ങൾ യോർദാന്റെ തലസ്ഥാനമായ അമ്മാനിലൂടെ ബന്ധാൽ എത്തിക്കാം. കർത്താവ് പറയുന്നു രണ്ട് കാര്യം, ഒന്ന് രക്ഷയുടെ പാസ്പോർട്ട് വേണം. ഏത് പാസ്പോർട്ടില്? ഏത് എയർപോർട്ടിലാണെന്നറിയോ? ഡാളസിലല്ല, ദൈവസഭയാകുന്ന എയർപോർട്ടിൽ, ദൈവത്തിന്റെ സഭയാകുന്ന എയർപോർട്ടിൽ ഉണ്ടെങ്കിൽ, രക്ഷയുടെ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ ഉത്തരവാദിത്വം സ്വർഗത്തിൻ്റെതാ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നിങ്ങൾ കാത്തതുകൊണ്ട് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന മഹോപദ്രവകാലത്ത് ഞാൻ നിങ്ങളെ കാക്കും. വെളിപ്പാട് 3:10 ഈ തലമുറയിൽ നടക്കും. 6 അവൻ കൺട്രോൾ ചെയ്യും. ഇത് മുഴുവൻ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? ഒരു ദിവസം കഴിഞ്ഞല്ല, സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം എതിർക്രിസ്തുവിന്റെ അധികാരമാണ്. വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം എതിർക്രിസ്തു ഭരണം പിടിച്ചവർക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ താറുമാറായി കിടക്കുന്ന ലോകമാ, കുമിഞ്ഞു കിടക്കുന്ന കോടിക്കണക്കിന് ശവശരീരം, മുറിഞ്ഞു കിടക്കുന്ന ആളുകൾ, ഇതിനിടയിലേക്ക് അവൻ അധികാരം ഏറ്റെടുക്കാൻ വരുമ്പോൾ മിനിറ്റുകൾക്കകം അവൻ കാര്യങ്ങൾ ചെയ്യും. ആരും പറയത്തില്ല കർത്താവ് വന്നെന്ന്. ശക്തമായി സൈക്ലോൺ അടിച്ചതെല്ലാം തകർന്നു കഴിയുമ്പോൾ ഓർക്കും ഏതോ ചുഴലിക്കാറ്റാണ്. എന്നാൽ ദൈവമക്കളെ, അഭിഷേകമുള്ള ഞാനും നിങ്ങളും രൂപാന്തരപ്പെടും. നമ്മളെ ചേർക്കാനുള്ള വാഹനം വരെ വന്നു കഴിഞ്ഞു. അറിയാവോ, വണ്ടി മേളിലെത്തി. ഇവിടെ കിടക്കുന്ന ഓരോ കാറും കാണുമ്പം പറയാം ഇത് ഇന്ന ആളിൻ്റെ കാറാണ്. ഇതുപോലെ വിശുദ്ധന്മാരെ രൂപാന്തരപ്പെടുത്തുമ്പോൾ കൊണ്ടുപോകാനുള്ള വാഹനം വരെ സ്വർഗത്തിൽ നയിച്ചു കഴിഞ്ഞു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം എടുത്തിരിക്കുന്നു. നാളെ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഇന്ന് രാത്രി ഈ വചനങ്ങളാൽ സ്വർഗം നമ്മെ അനുഗ്രഹിക്കും.